കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം മൂടിയ പ്രദേശത്തെ എല്ലാ ഗ്രഹങ്ങളെയും ലോകത്തിലുള്ള എല്ലാ ദൈവമക്കളെയും അറിയുകയാണ്. പേരേ വിശുദ്ധ പകൽക്കാലം നമുക്ക് ഒരുമിച്ച് സഭായോഗവുമായുള്ള ബന്ധത്തില് കൂടി ഒരു സ്വർഗത്തിലെ ദൈവം തന്ന ആ സാവകാശത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഫേസ്ബുക്കിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഈ സഭായോഗത്തില് വളരെ സന്തോഷിക്കേണ്ട മറ്റൊരു ക്രമീകരണവും കൂടെ സ്വർഗത്തിലെ ദൈവം ചെയ്യുവാനായിട്ടിടയായി. നമുക്ക് ഓൾറെഡി 8 ചാനലുകളായിട്ട് ദിവസവും രാവിലെ ഒരു 7 മിനിറ്റ്, 8 മിനിറ്റ്, 10 മിനിറ്റ് മെസ്സേജസ് നമുക്ക് വരുന്നു. ഓഡിയോ മെസ്സേജസ് ദൈവം അന്ത്യകാലത്ത് അതിന്റെ ജനത്തെ ഒരുക്കുകയാണ് അതിലൂടെ ചെയ്യുന്നത്. എന്നാൽ അപ്പോൾ തന്നെ ഇന്ന് മുതൽ എസ് വി ജെ മെസ്സേജസിനോട് കൂടെ എസ് വി ജെ പ്രോവർബ്സ് സദൃശ്യവാക്യങ്ങളും കൂടെ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഓരോരുത്തരും ആ ദൈവിക ചിന്തകളിൽ ജീവിക്കുവാനും ക്രിസ്തുവിലൂടെ പിതാവിന്റെ മാറിൽ അണയുവാനും വേണ്ടിയാണ്. ഓൾറെഡി ഈ 8 ഗ്രൂപ്പിലുള്ളവരെയും അതിനുള്ളിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആരെങ്കിലും പുറമെ അതിനോട് കൂടാതെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുന്നുവെങ്കിൽ അതും കൂടെ ദൈവത്തിന് ആശ്രയം ചെയ്യുന്നതായിരിക്കും. ആ സന്ദേശങ്ങള് ഒരാളെ പ്രശസ്തനാക്കാനോ മറ്റൊന്നിനും വേണ്ടിയല്ല, പകരം ദൈവം തന്ന ചിന്തകൾ ദൈവം നേരിട്ടും അപ്പോൾ തന്നെ മറ്റ് ദൈവദാസന്മാരിലൂടെയും മറ്റ് ക്രമീകരണങ്ങളിലൂടെയും ഒക്കെ തന്നവർ എൻ്റെ ഒരു കളക്ഷനാണ്. ആ കളക്ഷൻ നിങ്ങളുടെ കയ്യിൽ ദൈവം എത്തിക്കുന്നതിന്റെ ഉദ്ദേശം അത് ദൈവരാജ്യം കഴിഞ്ഞ കാലത്ത് മറിഞ്ഞു കിടന്ന പോലെ മറിഞ്ഞു കിടക്കരുത്. അത് ജനത്തിന്റെ ഹൃദയത്തിലേക്ക് എത്തുമ്പോൾ അത് ജനഹൃദയത്തെ രൂപാന്തരം കൊടുക്കുവാനായിട്ട് കഴിയാം. ഒരല്പം മുമ്പ് കർദ്ദനാസൻ പാസ്റ്റർ ജോസഫ് അതിനെ ദൈവ ആ സംരംഭത്തെ ദൈവരങ്ങളിൽ സമർപ്പിച്ച് അത് ഇഗ്നോഗ്രേറ്റ് ചെയ്തു, അതിനെ അനുഗ്രഹിച്ചു. തുടർന്ന് ഇന്ന് മുതൽ നമുക്ക് അത് ലഭ്യമാണ്. പേരെ തുടർന്ന് പ്രധാന സന്ദേശത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ പ്രധാന സന്ദേശത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്റെ അകം ഹൃദയത്തിൽ ദൈവത്തിൽ സന്തോഷിക്കുന്നുവെങ്കിലും എനിക്കിപ്പോ രാവിലെ ഒരു സാഡ് ന്യൂസും കേട്ടാണ്, നിരന്തരം സാഡ് ന്യൂസുകൾ ഇപ്പൊ കേട്ടോണ്ടിരിക്കുകയാണ്. കേട്ടുകൊണ്ടാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. അതായത് ഞാനുമായിട്ട് ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തി, ഞങ്ങളുടെ ജീവിതത്തിൽ അറിയാവുന്ന ഒരു വ്യക്തി, ഒരു ധനവാനായ ഒരു വ്യക്തി, ഞാൻ കേട്ടൊരു കാര്യം, ഇതാ അദ്ദേഹം ഏതോ വെള്ളത്തിൽ ചാടി ആത്മഹത്യ. ധനവാനായിരുന്നു, സമ്പന്നനായിരുന്നു, സ്റ്റാർ ഹോട്ടലും ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതിന്റെയൊക്കെ ഒരു 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 ഈ വിഷമം നമ്മളുടെ ജീവിതത്തിലേക്ക്, ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ആഞ്ഞിരിക്കും കഴിഞ്ഞ കാലങ്ങൾ. കഴിഞ്ഞ സന്ദേശത്തിൽ ഞാൻ പറഞ്ഞു, ഇവിടെ ഇന്ന ആള് ആത്മഹത്യ ചെയ്തു, വേറെ സംഭവം കേട്ടു, വേറെടുത്ത് വേറൊരാൾ ആത്മഹത്യ ചെയ്തു. അപ്പൊ ലോകത്തിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുക. ഇവിടെയൊക്കെയുള്ള വിഷയം നമ്മളുടെ പഴയ മനുഷ്യന്റെ ആക്രമണമാണ് നല്ലൊരു പങ്കും നമ്മളെ ആത്മഹത്യയിലേക്ക് നടത്തുന്നത്. അപ്പൊ ഈ ഭാഗം നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. ഈ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് അപകടത്തിലേക്ക് നയിക്കുവാനും നടത്തുവാനുമായിട്ട് അറിയാം. അപ്പൊ നാം മനസ്സിലാക്കേണ്ടുന്ന വിഷയം ഹാർട്ട് ആൻഡ് മൈൻഡ്, ഗോഡ്സ് ഇൻവിസിബിൾ എഞ്ചിനീയറിംഗ്. അപ്പൊ ഇതുമായുള്ള ബന്ധത്തിൽ നമ്മൾ ആദ്യം കേട്ടത് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. എന്നാൽ ജനത്തിന് അങ്ങോട്ടേക്ക് പ്രവേശിക്കുവാൻ കഴിയാതെ ഇരിക്കുന്ന ഒരവസരം. ഇവിടെ ഞാനൊന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ യാത്രയില് ക്രിസ്തു തന്നെ നമ്മുടെ നായകനായിരിക്കണം, അല്ലെങ്കിൽ നാം പരാജയപ്പെട്ടു. ക്രിസ്തു തന്നെ നമ്മുടെ നായകനായിരിക്കണം. നാം നായകനായാൽ ജീവിതത്തിന്റെ ചില സമയങ്ങളുണ്ട്, ആ സമയത്തിന്റെ പേരാണ്. സാധാരണ സമയത്തിന് വലിയ കുഴപ്പമില്ല, ജീവിതത്തിന്റെ ചില സമയങ്ങളുണ്ട്, ദുർദിവസങ്ങൾ എന്ന് പറയുന്നൊരു സമയം. സാധാരണ സമയത്തൊക്കെ സ്തോത്രം ബ്രദറെ, പ്രൈസ് ദി ലോർഡ് ബ്രദറെ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് നടക്കാൻ പറ്റും. പക്ഷെ ദുർദിവസം എന്ന് പറയുന്ന ദിവസങ്ങളുണ്ടാവും, ആ ദിവസങ്ങളിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റില്ല. നാം ആണ് നമ്മുടെ നായകനെങ്കിൽ. അപ്പൊ ഈ നാളിൽ ഈ ഈ ഇന്നത്തെ സന്ദേശത്തില് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യത്തെ കുറിച്ച് നിങ്ങളെ അറിയിക്കുക. ആ തിരിച്ചറിയേണ്ട കാര്യമാണ് നമ്മളുള്ളിലെ പുതിയ മനുഷ്യനെയും ക്രിസ്തുവിലുള്ള പുതിയ ഹൃദയത്തെയും. നോ അവർ ന്യൂ മാൻ ആൻഡ് ദ ന്യൂ ഹാർട്ട് ഇൻ ക്രൈസ്റ്റ്. ഇത് നമ്മൾ തിരിച്ചറിയുന്നില്ല എങ്കിൽ നമ്മുടെ ഉള്ളിലെ ആ പുതിയ മനുഷ്യനെയും ക്രിസ്തുവിലുള്ള ആ പുതിയ ഹൃദയത്തെയും, പുതിയ മനുഷ്യൻ ക്രിസ്തുവിലാണ്, ആ പുതിയ ഹൃദയത്തെയും ഇത് നമ്മൾ തിരിച്ചറിയുന്നില്ല എങ്കിൽ ദുർദിവസത്തിൽ എതിർത്ത് നിൽക്കുവാൻ നമ്മൾക്ക് കഴിയാതെ പോകും. നമ്മൾ ബലഹീനരായി നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ പോയി. ഇന്നലെ എന്റെ ജീവിതത്തിൽ പോകും, ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് അത് വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങളെ ബലപ്പെടുത്തുവാനായിട്ട് കഴിയുന്നത്. അപ്പോ ഇങ്ങനെ ദുർദിവസങ്ങൾ കടന്നു വരുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ആ പുതിയ മനുഷ്യനെയും ആ പുതിയ മനുഷ്യനിൽ ദൈവം കൊടുത്ത പുതിയ ഹൃദയത്തെയും നമ്മൾ തിരിച്ചറിയുന്നില്ല എങ്കിൽ നമ്മൾ വീണു പോകും. അപ്പൊ ഇത് തിരിച്ചറിയാം. എന്ന് രാവിലെ കേട്ട ആ ചിന്ത, ആ ആത്മഹത്യ ചെയ്തു ധനവാനായ ഒരു വ്യക്തി വെള്ളത്തിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്ന് കേട്ടപ്പോ, ഇത്രയും ധനം ഉണ്ടായിട്ടും ഇത്രയും ക്രമീകരണങ്ങൾ ഉണ്ടായിട്ടും ഇതാ ആ വ്യക്തി ആത്മഹത്യ. അപ്പോ ഇതിന്റെ ഒരു വിഷയം പലപ്പോഴും സ്വർഗത്തിൽ എന്നെയും അനുഭവിക്കുവാനായിട്ട് ഇടയാക്കുന്നു, അനുഭവിക്കും. പക്ഷെ ദൈവത്തിന്റെ ദയാ ദയാ ദയാൽ മാത്രം, കഴിഞ്ഞ സന്ദേശം നാം കേട്ടതുപോലെ എന്റെ ജീവിതത്തിലെ വിഷയങ്ങൾ, ആ വിഷയങ്ങൾ വരുമ്പോഴും എല്ലാ നന്മകളും വരുമ്പോഴും എല്ലാം അത് ഒരു നല്ല ഭാര്യയെപ്പോലെ അത് ഞാനായിട്ട് കൈകാര്യം ചെയ്യാതെ, കഴിഞ്ഞ സന്ദേശം നമുക്ക് കേട്ടല്ലോ, ഒരാൾ ഡോറിന്റെ വെളിയിൽ വന്നു, ബെല്ലടിച്ചു, ആ ഭാര്യ അവിടെ ചെന്നു. അപ്പോ ഒരു അപരിചിതനായ വ്യക്തിയാണ്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിക്കോട്ടെ, ഭർത്താവ് അകത്തിരിക്കുന്നു, ഡോറ് തുറന്നു, ആ അപരിചിതനായ വ്യക്തിയെ നോക്കി. അദ്ദേഹം എന്തോ പറഞ്ഞു, ഉടനെ തന്നെ ഭാര്യയല്ല അങ്ങോട്ട് റിപ്ലൈ ചെയ്യാൻ പോകുന്നത്, അകത്തിരിക്കുന്ന സോഫയിൽ ഇരിക്കുന്ന ഭർത്താവിനെ വിളിക്കുകയാണ്, ദേ വന്നേ, ദേ നോക്കിയേ. അങ്ങനെ ആ ഭർത്താവുമായിട്ട് പരസ്പരം സംസാരിക്കാൻ, പുറമെയുള്ള വ്യക്തി സംസാരിക്കുവാനും തുടർന്ന് ഭർത്താവിന്റെ ഇഷ്ടം തിരിച്ച് അങ്ങോട്ടേക്ക് പറയുവാനും അങ്ങനെ ഇടയാക്കി കഴിയുമ്പോൾ അതിന്റെ ഇടയിൽ ഭാര്യയ്ക്ക് അത് ടെൻഷൻ ഉണ്ടാക്കുന്ന വിഷയമാണെങ്കിലും ഭാര്യയ്ക്ക് അവിടെ ടെൻഷൻ ഇല്ല, ആ ടെൻഷൻ മുഴുവൻ ഭർത്താവ് ഏറ്റെടുത്തു, ആ ഭാര്യ മുഴുവൻ ഭർത്താവ് ഏറ്റെടുത്തു. ഇതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, എന്റെ സഭയെ, എന്റെ ഭാര്യയെ, എന്റെ കാന്തയെ, നിന്റെ ഭാരം മുഴുവൻ എന്റെ മേലിട്ടുകൊള്ളു, ഞാനാണ് ഭാരം ചുമക്കേണ്ടത്, നീ അല്ല ഭാരം ചുമക്കേണ്ടത്. നീ ഭൂമിയിൽ ഞാൻ തരുന്ന ചിന്ത പ്രകാരം ആ സ്റ്റിയറിംഗ് റൂം ചലിപ്പിച്ചാൽ മാത്രം മതി, ഞാൻ ചിന്ത തന്നോളാം, നീ ചലിപ്പിച്ചാൽ മാത്രം മതി, നീ അല്ല ഭാരം എടുക്കേണ്ടേ, ഞാനാ ഭാരം എടുക്കേണ്ടേ. അതുകൊണ്ട് നിന്റെ സകല ചിന്താകുലവും ചിന്തിച്ച് 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 നീ ഭാരപ്പെട്ടിരിക്കുന്ന അവസ്ഥയെ വിടുക. അങ്ങനെയാണ് നീ എങ്കിൽ നിനക്ക് നിന്റെ ക്രിയേറ്റീവ് പവർ നഷ്ടപ്പെടും. നിന്റെ മനസ്സെന്ന് പറയുന്നത് ക്രിയേറ്റീവ് മൈൻഡാണ്. അത് ആ ക്രിയേറ്റീവ് സ്വഭാവം നിനക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നിന്നിലൂടെ ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല, ദൈവത്തിന് നമ്മളുടെ ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾ ആ ഒരു ഭാഗത്ത് ധാരാളം ക്ലിയർ ആക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് ക്ലിയർ ആക്കിയില്ലെങ്കിൽ നമ്മുടെ ജീവിതം അപകടത്തിൽ ചെന്ന് അവസാനിക്കും. അപ്പൊ നമ്മളൊരു യാത്രയിൽ അപകടത്തിൽ ചെന്ന് അവസാനിക്കാനല്ലല്ലോ നമ്മൾ യാത്ര ചെയ്യുന്നത്. നമ്മൾ ക്രിസ്തുവിലൂടെ സ്വർഗീയ പിതാവിൽ ആ ദൈവരാജ്യം അവകാശമാക്കാൻ വേണ്ടിയല്ലേ നമ്മൾ യാത്ര ചെയ്യുന്നത്. അപകടത്തിലേക്ക് പോകരുത്. അപ്പോ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ട് ദുർദിവസം എന്ന് പറഞ്ഞ ദിവസം. അപ്പൊ ആ ദുർദിവസത്തിൽ നാം എതിർത്ത് നിൽക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു നാം ദൈവത്തിന്റെ സർവായുധ വർഗം ധരിക്കണം. സർവായുധ വർഗം ധരിക്കണം. അപ്പൊ ആ ദൈവത്തിന്റെ സർവായുധ വർഗം ആ മണ്ഡലം മുഴുവൻ പുതിയ മനുഷ്യനെ കിടക്കണേ, പുതിയ മനുഷ്യനെ കിടക്കണം. അങ്ങോട്ടേക്ക് തിരിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ജയകരമായി മുന്നോട്ടേക്ക് പോകാൻ കഴിയും. ഇന്നലെ എന്റെ ജീവിതം ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ രാവിലെ ഇന്നലത്തെ ഒരു ദിവസം ഒന്ന് ഫ്രീ ആക്കി, കാരണം എനിക്ക് മറ്റു ചില ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നെ കുറിച്ച് ഫ്രീ ആക്കാൻ വേണ്ടി കുറച്ച് ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതായിരുന്നു. അതിന്റെ തലേ ദിവസം ഒന്ന് രണ്ട് മൂന്ന് മീറ്റിംഗ് ആണ്. അപ്പൊ ഇന്നലെ രാവിലത്തെ കാര്യങ്ങള് ഒന്നൊന്ന് ഫ്രീ ആക്കി രാവിലെ ഞാൻ പറഞ്ഞു ഞാൻ ശാരദിക്ക് പോവാ എന്ന് പറയാനറിയാം. ഓഫീസിൽ ചെന്നു, ഓഫീസിലെ കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോള് എനിക്ക് നേരെ നിൽക്കാൻ പറ്റുന്നില്ല, ഞാന് ഒരു വീണു പോകുന്ന ഒരു ഫീലിങ്, അതായത് ഒരു സ്റ്റേബിൾ ഇല്ലാത്തൊരു ഫീലിങ്. ഞാൻ ഉണ്ടോ ഞാൻ ശാരദിക്ക് പോലെ ഇറങ്ങിയ ആളെ ഞാൻ വീട്ടിലേക്ക് വന്നു, വീട്ടിലേക്ക് വന്ന് എന്ത് പറ്റി ഞാൻ പറഞ്ഞു എനിക്ക് തല കറങ്ങാൻ തോന്നുന്നു. പിന്നെ ഇന്നലത്തെ ദിവസം ഓൾമോസ്റ്റ് റെസ്റ്റ് എടുക്കാനായിട്ട്. അപ്പൊ യഥാർത്ഥത്തില് എന്തുവാ ആ വിഷയം, ഇന്നലെ ജീവിതത്തിലെ ഒരു ദുർദിവസമായിരുന്നു. കാരണം പല പല ചിന്തകൾ, പല പല ചിന്തകൾ പല ഭാഗത്ത് നിന്ന് ഒരു വിഷയത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ അത് ചിന്തിച്ചവിടെ വന്നിട്ട് അതങ്ങ് അടയും, വേറെ വിഷയത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ അത് ചിന്തിച്ച് ചിന്തിച്ച് വന്നപ്പോ അത് അവിടെ അടയും, അതായത് അതിന്റെ പരിഹാരം വേറെ വിഷയത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ അത് ചിന്തിച്ച് ചിന്തിച്ച് വന്നാൽ അടയും. അങ്ങനെ ഓരോ ഭാഗത്തെയും ചിന്തകൾ ചിന്തകൾ, അതായത് ഇവിടേക്ക് അഡ്വാൻസ് ചെയ്യേണ്ട മേഖലയാണ്, പക്ഷെ അവിടെയെങ്കിലും അഡ്വാൻസ് ചെയ്യാൻ പറ്റാതെ എല്ലാ ഭാഗത്തും വാതിലുകൾ അടയുന്നു, ചിന്തകളുടെ വാതിലുകൾ അടയുന്നു. നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് എന്റെ ജീവിതത്തിലൂടെ കടത്തി വിടുന്നു, ദൈവം എന്നെ കടത്തി വിടുന്നത് എന്തിനാ? പൗലോസ് പറഞ്ഞതുപോലെ പൗലോസിന്റെ കഷ്ടതയിലെല്ലാം ദൈവം പൗലോസിനെ ആശ്വസിപ്പിച്ചത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഈ കഷ്ടതകൾ വരുമ്പോൾ ഈ വചനങ്ങൾ നിങ്ങളെ ആശ്വസിപ്പിക്കും. അപ്പോ പല ഭാഗത്തും ശരിക്കും പറഞ്ഞാൽ പുറത്തുനിന്ന് ഒരു കയറി ചുറ്റിക്കൊണ്ട് നമ്മളെ ശരീരത്തിന് അടിക്കുന്നതിനേക്കാളും അത് കഠിനമാണ് അകത്തുനിന്ന് നമ്മളുടെ പഴയ മനുഷ്യന്റെ അടി അടിക്കൊള്ളുന്നത്. അപ്പോ അത് ചിന്തകളുടെ ഉള്ളിൽ കിടന്നുള്ള ക്രമീകരണമാണ്. അപ്പോ ഒരു ഭാഗത്തും ചിന്തിച്ച് ചിന്തിച്ച് മുന്നോട്ടേക്ക് പോകാൻ കഴിയാതെ ആ പ്രഷറൈസ് ചെയ്യപ്പെടുന്നു. നമ്മൾ പ്രഷറൈസ് ചെയ്യപ്പെട്ടതിന് ശേഷം എല്ലാ ചിന്തകളോടെ വന്നതിന് ശേഷം തുടർന്ന് ഈ ചിന്തകൾ വീണ്ടും വീണ്ടും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കേട്ടതുപോലെ നമ്മളുടെ കോൺഷ്യസ് മൈൻഡ് ആ കണ്ണിന്റെ ഭാഗത്ത് എക്സിറ്റ് ഭാഗത്ത് നിറഞ്ഞു കടിക്കും, നിറഞ്ഞു നിറഞ്ഞു ഇങ്ങനെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അത് വീണ്ടും വീണ്ടും ആ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഒന്നിനും ഒന്നിനും ഉത്തരവില്ല, ഒന്നിനും ആൻസർ ഇല്ല. അപ്പോ ഈ ആൻസർ ഇല്ലാതിരിക്കുന്ന സമയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു, ക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഇതാ പല പ്രാർത്ഥനകളുണ്ട്, വിഷയങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഇതാ പിതാവെ തന്നെ നിന്ദിച്ചവരോട് പകരം നിന്ദിച്ചില്ല, തന്നെ തന്നോട് ഭീഷണം പറഞ്ഞവരോട് പകരം ഭീഷണം പറഞ്ഞില്ല. ഇതാ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതെല്ലാം ന്യായമായി ഇരിക്കുന്ന പിതാവിന്റെ കയ്യിൽ കാര്യം വരവേൽപ്പിച്ചു, പിതാവും ഉണ്ടാകിയിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന പലപ്പോഴും സ്വർഗത്തിലെ ദൈവം അത് ദുർദിവസമാണെങ്കിൽ, പരീക്ഷാ ദിവസമാണെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടില്ല, ഉത്തരം കിട്ടില്ല. യേശു ഇതൊക്കെ അറിയിച്ചു. യേശു ഇതൊക്കെ നമുക്ക് പത്രോസ് ലേഖനത്തിൽ നമുക്കത് കാണാൻ കഴിയും. യേശു നല്ല ന്യായമായി വിധിക്കുന്നതിന്റെ കയ്യിൽ കാര്യം തരം നൽകിയിട്ട് ന്യായമായി വിധിക്കുന്നവനോ മിണ്ടുന്നില്ല, ന്യായമായി വിധിക്കുന്നവനോ മിണ്ടുന്നില്ല. അതുകൊണ്ട് പ്രിയ സഹോദര സഹോദരി, ഇത് ജീവിതത്തിൽ ചില ദിവസങ്ങൾ വരും. ആ ദിവസങ്ങളിൽ ഇതാ നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്ന് നിനക്ക് തോന്നി. യേശുവിനും അങ്ങനെ തോന്നി, യേശുവിനും അങ്ങനെ തോന്നി. അതുകൊണ്ടാണ് അവസാനം കാൽവരി ക്രൂശില് ആ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് കർത്താവായ യേശു പിതാവ് നമുക്ക് ഇങ്ങനെ പറഞ്ഞത്, എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്? നീ എന്നെ കൈവിട്ടത് എന്ത്? നമുക്ക് പ്രസംഗിക്കാൻ ഇരിക്കുമ്പോഴേക്കും മനോഹരമായിട്ടൊക്കെ പ്രസംഗിക്കാൻ കാര്യങ്ങളൊക്കെ പറയാനൊക്കെ പറ്റും. പക്ഷെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോ എന്റെ ദൈവാസിനെ എന്റെ ദൈവാസിനെ ഇതൊക്കെ ശരി പ്രയാസമാണ്. നമുക്ക് നോട്ട് എഴുതുമ്പോൾ ചിരിച്ചോട്ട് നോട്ട് എഴുതാം, പക്ഷെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ കാര്യത്തോട് കടന്നു പോകുമ്പോ കണ്ണുനീരോടെ വിതയ്ക്കേണ്ടി വരും. കണ്ണുനീരോടെ നീ വിതച്ചാൽ കുഞ്ഞെ നിനക്ക് ആർപ്പോടെ പൊയ്യും. പ്രിയ സഹോദരങ്ങളെ, അപ്പൊ ഈ വക വിഷയങ്ങൾ ഈ പ്രശ്നങ്ങളെല്ലാം ഇങ്ങനെ ഇങ്ങനെ ചിന്തിച്ച് 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 ഇടയ്ക്ക് എന്റെ മോള് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് പാപ്പ? വൈഫ് ചോദിക്കുന്നത് എങ്ങനെയുണ്ട് പാപ്പ? അവസാന ഞാൻ അവനോട് അത് പോയി ടെസ്റ്റ് ചെയ്യേ, ഇത് പോയി ടെസ്റ്റ് ചെയ്യേ, ബ്ലഡ് ടെസ്റ്റ് ചെയ്യേ, അത് ടെസ്റ്റ് ചെയ്ത് ടെസ്റ്ര ചെയ്യേ. അതാണ് ഞാൻ പറയുന്നത്, ഇത് ബ്ലഡ് ടെസ്റ്റിന്റെ അല്ല, ഒന്നുമല്ല. ഇത് ചിന്തകളുടെ സ്ട്രെസ് കൂടിയിട്ട്, ചിന്തകളുടെ സ്ട്രെസ്, അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വരുന്ന ചിന്തകളുടെ സ്ട്രെസ് കൂടിയിട്ടാ അത് ശരിയായിക്കോളും, ദൈവസന്നിധി ശരിയായിക്കോളും. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ശരിയായ, വൈകിട്ടായപ്പോ ക്ലിയറായി, എങ്ങനെയാണ് ശരിയായ, ഇവിടെ ശരിയായ വിഷയം എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ നമ്മളിൽ ആശ്രയിക്കാതിരിക്കും. നമ്മൾ ചിന്തിക്കുന്നു, നമ്മൾ ചിന്തിച്ച് 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 ശരിയാക്കുന്നു, ചിന്തിച്ച് 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 നമ്മൾ ശരിയാക്കുമല്ല, കൊള്ളാം. നമുക്ക് നമ്മൾ ചിന്തിച്ച ശരിയാകില്ല, അതാണ് എന്റെ വിഷയം. കാരണം നമ്മൾ ചിന്തിക്കുന്നത് നമ്മളുടെ ആ പഴയ ഹൃദയത്തിലിട്ട, അവനാരാ, അവനാരാ നാം മനസ്സിലാക്കണം. അവൻ ഡീഡിയ, എന്താണ് പറഞ്ഞ ഡീഡി, അടുത്ത ആളോട് പറയാം, അവൻ ഡീഡിയാന്ന് പറയാം. എന്തുവാ ഡീഡി? നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടല്ലോ, ഡിസോബീഡിയൻ, അനുസരണം കെട്ടവൻ, ഡിസീറ്റ്ഫുൾ, ചതിയൻ. അവ നമ്മുടെ പഴയ ഹൃദയം, നമ്മൾ ആരാ? പഴയ ഹൃദയമാണ് നമ്മൾ. നമ്മൾ ആരാണ്? ഡിസോബീഡിയൻ ആണ്, അനുസരണം കെട്ടവനാണ്, ചതിയനാണ്. ആര്? നമ്മൾ, നമ്മുടെ പഴയ ആള്. അപ്പൊ ഇവനാണ് ചിന്തിക്കുന്നത്. ഇവൻ ചിന്തിച്ച് ഇവൻ ആരൊക്കെ കാണിക്കും? നമ്മളെ തന്നെ ചതിക്കും. ഇവൻ നമ്മളെ പുറത്തു പോകാൻ അനുവദിക്കുന്നില്ല. അപ്പൊ നമ്മളിൽ നിന്ന് നമുക്കൊരു ഉത്തരവില്ല, നമ്മളിൽ നിന്നുള്ള ഉത്തരം നമ്മളെ ചതിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങളൊരു വിഷമത്തിലിരിക്കുമ്പോ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് കൂട്ടി കഴിഞ്ഞ് ഇരിക്കുമ്പോൾ എത്രയും പ്രയാസത്തിലിരിക്കുക. പക്ഷെ പുറമേന്ന് ഒരാള് വന്നിട്ട് അയാളോട് ഈ പ്രശ്നം പറയുമ്പോ അയാൾ ഒരു വാക്ക് പറഞ്ഞ പെട്ടെന്ന് ആശ്വാസമായി. കാരണം അയാൾ എന്താ പ്രശ്നം, ആ വ്യക്തി ഈ പ്രശ്നത്തിന്റെ ഉള്ളിലല്ല, ആ വ്യക്തി ഈ പ്രശ്നത്തിന്റെ ഉള്ളിലല്ല, നിങ്ങൾ ഈ പ്രശ്നത്തിന്റെ ഉള്ളില. പ്രശ്നത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന നിങ്ങളാണ് പ്രശ്നത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് നിങ്ങൾ പോകുന്ന വഴിക്ക് നിങ്ങൾ അറിഞ്ഞില്ല, ആ പറമ്പിൽ ഒരു ചാണക്കുഴിയുണ്ട്, വലിയ ചാണക്കുഴി, ഒരു 8-10 അടി താഴ്ചയുണ്ട്. അതിൽ ഏകദേശം നിങ്ങളുടെ കഴുത്തിന്റെ ഈ ഭാഗം വരെ ഇങ്ങനെ വരെ, ഏകദേശം ഈ മൂക്കിന്റെ തൊട്ട് മുമ്പ് ഇങ്ങനെ കിടക്കുകയാണ് ചാണാൻ. നിങ്ങൾ കഷ്ടി മൂക്ക് മുങ്ങിയില്ല, അവിടം വരെ കിടക്കുക. നിങ്ങളുടെ അകത്തേക്ക് കുറെ ചാണാനൊക്കെ പോയി, പക്ഷെ മൂക്കിന്റെ ഭാഗം മാത്രം ഇങ്ങനെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഒരു പിടുത്തമില്ല, എന്ന് കയറാനിട്ട് ഒരു വഴിയില്ല. അങ്ങനെ ഇരിക്കുന്ന നിങ്ങളാണ് ചാണക്കുഴിന്ന് കയറാൻ ശ്രമിക്കുന്നത്. ചാണക്കുഴിന്ന് കയറാൻ ശ്രമിക്കുമ്പോൾ ഓരോ പ്രാവശ്യം നിങ്ങളുടെ മുമ്പിൽ പിടിച്ച് ചാണകം കയറും, അങ്ങോട്ട് കയറും. അപ്പൊ ഓരോ പ്രാവശ്യവും അത് പ്രയാസത്തിൽ നിന്ന് പ്രയാസത്തിലേക്കാ പോണേ. നിങ്ങൾ എങ്ങനെ പിടിച്ചിട്ടും രക്ഷയില്ല. അപ്പൊ പിന്നെ എന്താ വഴിയുള്ളൂ? മറ്റൊരാൾ വരണം നിങ്ങളെ സഹായിക്കാം. മറ്റൊരാൾ വന്നാലേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ. അവിടുന്ന് അടുത്ത കിട്ടിയോ? ഇതേപോലെയാണ് നമ്മുടെ ചതി മോഹങ്ങളാൽ വഷളായി പോയ പഴയ മനുഷ്യനെ നമ്മൾ ഉപയോഗിക്കുമ്പോ, നമ്മൾ ഓരോ നിമിഷവും നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോ, ചതുപ്പ് നിലത്തിൽ കിടക്കുന്നവൻ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോ കൂടുതൽ കൂടുതൽ ആഴത്തിലേക്ക് പോകുന്നത് പോലെ അങ്ങ് പോവുകയേ ഉള്ളൂ. അപ്പോഴാണ് നമ്മൾ പലപ്പോഴും പറയുന്നത്, ഒരു കൗൺസിലറുടെ അടുക്ക് പോയാലോ, അത് മറ്റൊരാളുടെ അടുക്കൽ പോ, മറ്റൊരാളുടെ അടുക്കൽ. അദ്ദേഹം ഈ പ്രശ്നത്തിലല്ല, പക്ഷേ അദ്ദേഹത്തിന് നമ്മളെ പലപ്പോഴും ഒരു ആശ്വാസം തരാൻ പറ്റും. കാരണം അദ്ദേഹം ഈ പ്രശ്നത്തിന്റെ വെളിയിൽ നിൽക്കുന്നതാണ്. പ്രശ്നത്തിന്റെ ഉള്ളിൽ കിടക്കുന്നവന് പ്രശ്നത്തിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ സ്വയമേ കഴിയുകയില്ല. വി കനോട്ട് തിങ്ക് ബിയോണ്ട് അവർ ഫീലിംഗ്, ബിയോണ്ട് അവർ ഇമോഷൻ. കാരണം നമ്മൾ അതിൽ പെട്ടുകിടക്കുകയാണ്, അതിൽ പെട്ടുകിടക്കുക. കാരണം ഇമോഷൻ ഈസ് ദ ഫൈനൽ റിസൾട്ട് ഓഫ് എനി എക്സ്പീരിയൻസസ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാറ്റിന്റെയും ഒരു ഫൈനൽ പ്രൊഡക്റ്റാണ്, എല്ലാ എക്സ്പീരിയൻസുകളുടെയും ഫൈനൽ പ്രൊഡക്റ്റാണ് ഇമോഷൻ. അവിടെയാണ്, അതിലൂടെയാണ് ഫീലിംഗ് വരുന്നത്. അപ്പൊ ആ ഇമോഷൻ, സ്നേഹം, ആ ഇമോഷനിൽ നമുക്ക് സന്തോഷം വരും, ഇമോഷനിൽ വെറുപ്പ് വരും, ഇമോഷനിൽ ദുഃഖം വരും, ഇമോഷനിൽ ഇങ്ങനെയുള്ള ക്രമീകരണങ്ങളെല്ലാം വന്നുകൊണ്ടേയിരിക്കും. അതായത് ഓരോ ചിന്തകൾ വരുമ്പോഴും ആ ചിന്ത ഓപ്പൺ ആകും. ചിന്ത ഓപ്പൺ ആയി കഴിയുമ്പോൾ അതിൽ നിന്ന്, നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇമോഷൻ വരും. അത് എല്ലാം നമ്മുടെ അകത്ത് കിടക്കുന്നുണ്ട്. ഇപ്പോ സഹോദരിമാരെ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ കന്യത്വം അപഹരിച്ചെടുത്ത ഒരു വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളെ ചതിച്ച ഒരു വ്യക്തി, നിങ്ങൾക്ക് അറിയാം, നിങ്ങളെ ചുറ്റുമുള്ളവർക്കൊന്നും അറിയില്ല, ആ സംഭവം അറിയില്ല, പക്ഷെ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങളത് ഓർക്കും. അത് ഓർക്കുമ്പോ, ആ വ്യക്തിയെ കുറിച്ച് നിങ്ങൾ ഓർക്കുമ്പോ, ആ ഒരു എക്സ്പീരിയൻസിന്റെ ഒരു ഫൈനൽ റിസൾട്ട് ഉണ്ട്, ഒരു ഇമോഷൻ. അത് നിങ്ങളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ എവിടെയോ കിടക്കുന്നുണ്ട് ആ എക്സ്പീരിയൻസ്, ആ ഓർമ്മ. അത് ഓർക്കുമ്പോ തന്നെ പുറത്തേക്ക് പൊട്ടി വരുന്ന ആ ഇമോഷൻ, ആ ഒരു ഇമോഷൻ പുറത്തേക്ക് വരുമ്പോ നിങ്ങളുടെ ഉള്ളിൽ വരുന്നത് വെറുപ്പാണ്, ആ വ്യക്തിയോടുള്ള വൈരാഗ്യമാണ് നിങ്ങൾ പുറത്തേക്ക് വരുന്നത്. അപ്പോ ഈ വൈരാഗ്യവും വെറുപ്പും വന്നു കഴിഞ്ഞാൽ നിങ്ങളെ അത് മൂടിക്കഴിഞ്ഞു, പിന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല, അത് മൂടിക്കഴിഞ്ഞു. ഇതേപോലെ നമ്മളുടെ ഉള്ളിൽ ഓരോരോ ചിന്തകളും ഓരോരോ കാര്യങ്ങളും നമ്മുടെ അകത്ത് കിടക്കുന്നുണ്ട്. അത് നമ്മുടെ പഴയ മനുഷ്യ കിടക്കുക. ഇതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞത്, മനുഷ്യന്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് കർത്താവിന് സ്വതവേ അറിയാം. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തില്ല, തന്നെ തന്നെ വേറൊരാളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തില്ല. കാരണം ഇവന്റെ ഹൃദയം നേടിയ, ഇവന്റെ കയ്യിലേക്ക് എന്നെ ഏൽപ്പിച്ചാൽ പിന്നെ അതൊരു അപകടകരമായ അവസ്ഥയാണ്. തന്റെ ജീവിതത്തിൽ, പിതാവ് തന്റെ ജീവിതത്തിൽ വെച്ചതൊന്നും പിന്നെ ചെയ്യാൻ പറ്റില്ല. ഇതുകൊണ്ടാണ് പത്രോസിനോട് പറഞ്ഞത്, പത്രോസേ നീ എനിക്ക് ഇടർച്ചയാണ്, യു ആർ എ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ബിഫോർ മീ. എന്റെ പിതാവ് തന്ന പാനപാത്രം ഞാൻ കുടിക്കണ്ടയോ? പത്രോസ് പറഞ്ഞ കുടിക്കണ്ടെന്നാ പറയണേ, കുടിക്കണ്ട. ഞാന് ഇതാ എന്റെ വാക്ക് കേട്ട് നീ നിന്നാ മതി, പക്ഷെ പിതാവ് തന്ന പാനപാത്രം കുടിക്കണ്ടെന്നുള്ള അർത്ഥമാണ്. അപ്പോ നമ്മുടെ കയ്യിൽ ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഇതാ പിതാവിന് ഇഷ്ടം ചെയ്യത്തില്ലായിരുന്നു, നമ്മുടെ ദർശനവും വിജയവും ഒക്കെ വേറെ കിടക്കുക. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇത് പറയുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് സ്വയമേ രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം നമ്മുടെ ഉള്ളിലുള്ള ചിന്തകളെല്ലാം ഡിസോബീഡിയന്റ് ആൻഡ് ഡിസീറ്റ്ഫുൾ നേച്ചർ, അനുസരണം കേട്ടതും ചതിക്കുന്നതുമായ സ്വഭാവമാണ്. അപ്പൊ ഇവിടെ നമുക്ക് മറ്റൊരാൾ വന്നിട്ട് ഇതാ ചാണകപ്പൊടി കിടക്കുന്ന നിങ്ങൾക്ക് ആ വ്യക്തി വന്നിട്ട് ഒരു ഒരു ശക്തിയുള്ള ഒരു ഒരു ബലമുള്ള ഒരു കോലോ ഒരു കയറോ എന്തെങ്കിലും ഇട്ട് തന്നിട്ട് രാവിലെ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ആ അങ്ങനെ വലിച്ച കൊണ്ടുവന്ന അതിന്റെ അടുക്കൽ കൊണ്ടുവന്നു, ചുമരിന്റെ അടുക്കൽ കൊണ്ടുവന്നു, പിന്നെ നിങ്ങൾക്ക് ഒരു ലാഡറോ മറ്റെന്തെങ്കിലും വെച്ച് കയറിക്കോന്ന് പറഞ്ഞു നിങ്ങളും അതിൽ പിടിച്ച് കയറി. അപ്പൊ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേറൊരാളുടെ സഹായം വേണ്ടി വന്നിരുന്നു. മനസ്സിലാകുന്നുണ്ടോ സഹോദരങ്ങളെ? അപ്പൊ ഇവിടെ നാം തിരിച്ചറിയേണ്ടത് നമ്മളെ രക്ഷിക്കാൻ നമ്മുടെ ഉള്ളിൽ പുതിയൊരു മനുഷ്യനുണ്ട്. ഈ ഒരു തിരിച്ചറിവ് നമ്മളെ അവിടുന്ന് രക്ഷിച്ചെടുക്കും. നമ്മളെ രക്ഷിക്കാൻ നമ്മുടെ ഉള്ളിൽ പുതിയ മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ ക്രിസ്തുവുമായി ഏക ആത്മാവാണ്. ആ മനുഷ്യന് ഈ പഴയ മനുഷ്യന്റെ പോലെ ചതിക്കുന്ന ഹൃദയമല്ല, കല്ലായുള്ള ഹൃദയമല്ല, പുതിയ ഹൃദയമാണ്. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വിഷയത്തിൽ നമ്മൾ എങ്ങോട്ടേക്ക് തിരിയും, ഇങ്ങനെയുള്ള വിഷയത്തിൽ നമ്മൾ എങ്ങോട്ടേക്ക് തിരിയും? എന്റെ പുറമേ എനിക്ക് ഒരു സുഹൃത്തിനെയും കാണാനില്ല, പുറമേ ഞാൻ റൈസുമാമെ കാണുന്നില്ല, ശിശോധാറിനെ കാണുന്നില്ല, സന്തോഷ് മാസിനെ കാണുന്നില്ല, ക്രിസ്തുബോധന കാണുന്നില്ല, സഹായിക്കാൻ സഹോദരിമാരെ ആരെയും കാണുന്നില്ല, ആരോടും പറയാനില്ല. ഞാൻ ആരോട് പറയും? അദൃശ്യ മണ്ഡലത്തിൽ, കാണുന്ന മണ്ഡലത്തിൽ കുഞ്ഞെ നിനക്ക് ആരുമില്ല, പക്ഷെ അദൃശ്യ മണ്ഡലത്തിൽ നിന്നോട് കൂടെ ഇതാ കർത്താവിനോട് ചേർന്നുള്ള പുതിയ മനുഷ്യനുണ്ട്, പുതിയ ഹൃദയമുണ്ട്, മറ്റാരുമല്ല, അത് ക്രിസ്തു തന്നെ. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. കർത്താവ് പറഞ്ഞു, ലോക അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയാണ്. നാം യേശു കർത്താവ് രക്ഷിതാവായി സ്വീകരിച്ചപ്പോ നമ്മൾ പഠിച്ചിട്ടുണ്ട് മസ്കോർഗിയൻ അതിന്റെ 6:17, ഇതാ നാം ക്രിസ്തുവുമായി ഏകാത്മാവായി തീർന്നു. ഏക ആത്മാവായി തീർന്നു, ശരിയാണോ അല്ലയോ? അങ്ങനെയെങ്കിൽ ഇനി ജീവിതത്തിൽ എന്തിനാ ഒറ്റയ്ക്ക് പോണേ? ഇനി ജീവിതത്തിൽ എന്തിനാ ഒറ്റയ്ക്ക് നടക്കണേ? ഒറ്റയ്ക്ക് നടക്കരുത്, ഒറ്റയ്ക്ക് പോകരുത്. ഇനി ആ ക്രിസ്തുവുമായി ചേർന്ന് നടക്കുക. ജീവിതം, ഈ ജീവിതം എന്ന് പറയുന്ന ഒരു പ്രവാസ കാലമാണ്. ഈ ജീവിതം എന്ന് പറയുന്ന ഒരു പരീക്ഷാകാലമാണ്. ഇന്ന് നമ്മൾ ഇതൊന്നും ചിന്തിക്കാതെ നമ്മൾക്ക് അറിവില്ലാത്ത ക്രിസ്ത്യാനികളെ പോലെ ഒരു 3 പാട്ടും പാടി, ഒരു ആരാധനാ ഗീതങ്ങളും പാടി, ഒരു സങ്കീർത്തനവും വായിച്ച് അങ്ങനെയുള്ള ഒരു ലിമിറ്റഡ് ലൈഫാണ് നമ്മൾ നയിക്കുന്നതെങ്കിൽ വിശ്വാസത്തിന്റെ പരിശോധന വേളകളിൽ പലപ്പോഴും നമ്മൾ താഴെ. പകരം നമ്മൾ നേരത്തെ കേട്ടല്ലോ, നിൽക്കുന്നു എന്നൊരു സംഭവമില്ല, പകരം വളരുന്നു എന്നൊരു സംഭവമാണ്. വളരുന്നു എന്നൊരു സംഭവം, വളരുന്നില്ല എങ്കിൽ അത് വീണു പോകും. ഒരു ചെടിയെ നോക്ക്, ഒരു ചെടിക്ക് നിൽക്കുന്നു എന്നൊരു പരിപാടിയില്ല, എല്ലാ ദിവസവും വളരുന്ന പരിപാടിയേ ഉള്ളൂ. അങ്ങനെ വളരുമ്പോ അത് ഫലത്തിലേക്ക് കടന്നു വരുവാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതാ എന്റെ ആ വിഷയത്തില് ഞാൻ ആഗ്രഹിച്ചതും ഞാൻ ആശ്രയിച്ചതും എന്റെ ഉള്ളിലുള്ള ആ ക്രിസ്തുവിനെ, ആ പുതിയ ഹൃദയത്തെ, ആ പഴയ ഹൃദയത്തെയാണ് ഈ ലോകത്തിലെ വിഷയങ്ങൾ ഞെരുക്കുന്നത്. എന്നാൽ ആ ഞെരുക്കുന്ന സമയത്ത് ഇത് നമ്മൾ ചിന്തിച്ച് ഒരു ഭാരമായി നമുക്ക് മാറും, ഒരു ഭാരമായി നമുക്ക് മാറും. ഈ ഭാരമായി മാറുമ്പോൾ ശ്രദ്ധിച്ചോ, ചിന്തിക്കണം നമ്മൾ. കാരണം ചിന്തിക്കാൻ വേണ്ടിയാണ് നമ്മളുടെ കോൺഷ്യസ് മൈൻഡിനെ ദൈവം ആ ഒരു രീതിയിൽ വെച്ചിരിക്കുന്നത്. കാരണം അത് ക്രിയേറ്റീവ് മൈൻഡാണ്, അതിലൂടെ ചിന്തിച്ചിട്ടാണ് കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടത്. അപ്പോ ഈ ചിന്തിച്ചത് ഭാരമാകുമ്പോ ഉടനെ ഓർത്ത് വരണം, എന്റെ പാർട്ടല്ലോ ഭാരം ചുമക്കല്, അത് എന്റെ കാന്തന്റെ പാർട്ട, എന്റെ പാർട്ടല്ല ഭാരം ചുമക്കല്. കാരണം കാന്തൻ എവിടെയുണ്ട്? കാന്തൻ ആത്മാവിന്റെ റൂമിലുണ്ട്. അപ്പൊ കാന്തനെ ഇപ്പോ ആത്മാവിന്റെ റൂമിൽ നിന്ന് ഹൃദയത്തിന്റെ റൂമിലേക്ക് കാന്തൻ വന്നോട്ടെ, കാന്തനെ വിളിക്കാൻ. ആ പുതിയ ക്രിസ്തുവിനുള്ള പുതിയ സൃഷ്ടിയെ അവിടെ ഓപ്പറേറ്റ് ചെയ്യാം. അവിടെയാണ് നമ്മുടെ ജീവിതത്തിലെ താങ്ങ്, നമ്മുടെ ജീവിതത്തിലെ ജയം. ഇതാ ഞാന് ഉടനെ ദൈവസന്നിധിയിൽ ഈ വിഷയങ്ങളെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുക മാത്രമല്ല, കർത്താവേ എനിക്ക് അങ്ങ് തന്ന ആ പുതിയ ഹൃദയം, ആ പുതിയ സൃഷ്ടി ഇവിടെ ഓപ്പറേറ്റ് ചെയ്യപ്പെടട്ടെ, ആ പുതിയ സൃഷ്ടി ഓപ്പറേറ്റ് ചെയ്യപ്പെടട്ടെ എന്ന് ദൈവസന്നിധിയിൽ ആ പ്രാർത്ഥനയിൽ എന്ത് സംഭവിച്ചറിയും? ആ പ്രാർത്ഥനയിൽ തന്നെ മറ്റൊരാൾ, ആ ചാണാക്കുഴിയിൽ കിടക്കുന്ന നമ്മളുടെ അടുക്കിലേക്ക് വേറൊരാൾ സഹായിക്കുന്ന വരുന്നത് പോലെ ആ പുതിയ ഹൃദയം കടന്ന് പുതിയ ഹൃദയത്തിലെ ചിന്തകള് ഇതാ കർത്താവ് തരുവാനായിട്ട്. അപ്പൊ ഈ പഴയ ആ പഴയ ഹൃദയത്തിന്റെ താഴെ അല്ലെങ്കിൽ ആ സോളിലാണ് ഈ പഴയ ഹൃദയം ഇരിക്കുന്നത്. സോളിനെയാണ് വിടുവിച്ചെടുക്കേണ്ടത്, ദേഹിയാണ് വിടുവിച്ചെടുക്കേണ്ടത്. അപ്പൊ അതിനെ വിഷമിപ്പിക്കുന്നത് ആരാണ്? ഈ പഴയ ഹൃദയത്തിലെ ചിന്തകളാണ്. ആ ചിന്തകളെ ഓവർകം ചെയ്യുവാൻ തക്കവണ്ണമുള്ള പുതിയ ചിന്തകളുമായി ആരത്തി പുതിയ ഹൃദയം. ആ പുതിയ ഹൃദയം ഇതാ ഈ പഴയ ഹൃദയത്തിന്റെ ആ ഭാരം ആദ്യം തന്നെ ആ ഭാരം എടുത്തങ്ങമായി. ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നമുക്ക് പലപ്പോഴും മനസ്സിലാകാത്ത ഒരു കാര്യം, 10:15:28, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ ആശ്വസിക്കും. അപ്പോ ഇവിടെ ഒരു ആശ്വാസദായകനുണ്ട്, ഇവിടെ നമ്മളെ കംഫർട്ട് ചെയ്യുന്ന ഒരാളുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണെന്ന കർത്താവിന്റെ അഭിപ്രായം, അധ്വാനിക്കുന്നവരും, അതായത് ഈ ചിന്തകള് ഇങ്ങനെ കിടന്ന് ഇതിന് ഈ ചിന്തകൾ ചിന്തിക്കുന്നതിന് വേറെ പേരാണ് മെന്റൽ വർക്ക്. മെന്റൽ വർക്ക് അത് നമ്മുടെ ശരീരം കൊണ്ട് പ്രവർത്തിക്കുന്നതിന് പേരാണ് ഫിസിക്കൽ വർക്ക്. അപ്പൊ ചിന്തകൾ ഇങ്ങനെ ചിന്തിച്ച് 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 വർക്ക് ചെയ്യണം നമ്മൾ ചിന്തിക്കുമ്പോൾ. മെന്റൽ വർക്ക് അതൊരു അധ്വാനമാണ്, അത് അധ്വാനം. അപ്പൊ അധ്വാനിക്കുന്നവരും പിന്നെ ആ മെന്റൽ വർക്കിന് ഒരു ഉത്തരം നമുക്ക് കിട്ടുന്നില്ല, അവിടെയും കിട്ടുന്നില്ല, ഇവിടെയും കിട്ടുന്നില്ല, ഇവിടെയും കിട്ടുന്നില്ല, ഉത്തരം കിട്ടാതെ വരുമ്പോൾ മാത്രമല്ല ഇത് നമ്മളെ പ്രഷറൈസ് ചെയ്യുകയാണ്. അങ്ങനെ പ്രഷറൈസ് ചെയ്ത് കഴിയുമ്പോൾ ഈ മെന്റൽ ഈ ചിന്തകൾ ഒരു ഭാരമായങ്ങ് തീരുകയാണ്. ചിന്തകൾ ഒരു ഭാരമായങ്ങ് തീരുകയാണ്. ആ നമുക്ക് പ്രവർത്തിക്കാം. ഇതാ ഒരു ഒരു കസേര എടുത്ത് ഇവിടുന്ന് ഇങ്ങോട്ട് വെച്ചു, ഇതാ ആ അവിടുന്ന് ഒരു ടേബിൾ എടുത്ത് ഇങ്ങോട്ടേക്ക് മാറ്റി, ഇവിടുന്ന് ഒരു ടീപ്പ് എടുത്ത് അങ്ങോട്ടേക്ക് വെച്ചു, നോ പ്രോബ്ലം. നമ്മൾ പ്രവർത്തിക്കണം. പക്ഷേ ആ ആദ്യം എടുത്ത കസേര ഇതാ പ്ലാസ്റ്റിക് കസേര അത് ഈ കയ്യിൽ ഇരിക്കുക. അപ്പൊ തന്നെ അടുത്ത കസേര എടുത്തു ഈ കയ്യിലേക്ക് വെച്ചു, രണ്ടും കൂടി പ്രയാസം. അപ്പൊ തന്നെ മൂന്നാമത്തെ എടുത്തിന് വെക്കാൻ പറ്റില്ല. അപ്പൊ പറയണ ഈ അടുത്ത കൂടി എടുക്കാൻ, അയ്യോ എനിക്ക് അവര് പറഞ്ഞ പണിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്റെ കയ്യിൽ ഇപ്പൊ മൂന്ന് കസേര ഇരിക്കുന്നത്, ഒരു കസേര ഒരു കയ്യിൽ രണ്ട് കസേര പിടിച്ചെടുക്കാം, മറ്റേ കയ്യിൽ ഒരു കസേര. ഇനിയിപ്പോ സ്ഥലമില്ല. ഇപ്പൊ എനിക്കിത് എന്താ, ഞാൻ ഇത് പിടിച്ചോണ്ടിരിക്കുകയാ, എനിക്കിത് എന്തായി മാറി. ഇതൊരു ഈ അധ്വാനം ഒരു ഭാരമായി മാറി, ഇതൊരു ഭാരമായി മാറി. അപ്പോ ഇതേപോലെയാണ് ചിന്തകൾ നമ്മളെ ടോർച്ചർ ചെയ്യുന്നത്, നമ്മളെ ഉപദ്രവിച്ചു കളയും. ചിന്തകൾ ഇങ്ങനെ നമ്മൾ ഉപദ്രവിക്കാൻ തുടങ്ങുമ്പോ നമുക്കവിടെ ഒരു സഹായകനെ കിട്ടുന്നില്ല എങ്കിൽ, ഒരു സഹായകൻ അവിടെ വരുന്നില്ല എങ്കിൽ, പിന്നെ കേൾക്കാം ആ സഹോദരി ആത്മഹത്യ ചെയ്തു, ആ സഹോദരൻ ആത്മഹത്യ ചെയ്തു. ശരീരത്തിൽ വലിയ സമ്പന്നനാണ്, ബാങ്കിൽ നിറയെ പണമുണ്ട്, പക്ഷേ ആ മെന്റൽ ടോർച്ചറിങ്, വേറെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ടോ? അതൊരു നിമിഷം കൊണ്ടോ അഞ്ച് മിനിറ്റ് കൊണ്ടോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞ് പോയി. പക്ഷേ ഈ വ്യക്തിയുടെ ആ പഴയ ചതിമോകള വഷളായി പോയ മനുഷ്യൻ ആ വ്യക്തിയെ ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടേയിരിക്കും. ചിന്തയിൽ ഏത് നേരവും കിടക്ക അടുക്കള ജോലി ചെയ്യുമ്പോ, കാറ് ഡ്രൈവ് ചെയ്യുമ്പോ, കുളിക്കുമ്പോ, എല്ലാ സമയം ആടിയാണ് ചിന്ത കൊണ്ട് അടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ച്. എന്നോട് പറയുന്നത് എന്നോടെ ഈ പറയണ ചിന്ത കൊണ്ട് അടിച്ചടിച്ചടിച്ചടിച്ച് ഇതാ ആ വ്യക്തിയെ വല്ലാതെയാക്കി കളയും. പിന്നെ ആ വ്യക്തി കിടന്നു ഉറക്കവും വരില്ല. ഇത് ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് സ്ട്രെസ് എന്ന് പറയുന്ന സംഭവങ്ങൾ കയറും, ഈ സ്ട്രെസ് അങ്ങ് കൂടും. അത് മെഡിക്കൽ ഭാഷയിലാണ് പറയുന്നത്, സ്ട്രെസ് അങ്ങ് കൂടും. നമ്മുടെ ബൈബിളിക്കൽ ഭാഷയെ പറഞ്ഞാൽ ഭാരം അങ്ങ് കൂടും. ഭാരം അങ്ങ് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ഭാരം അങ്ങ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ മൈൻഡിൽ നിന്ന് ചിന്തകൾ പ്രോപ്പറായിട്ട് ബ്രെയിനിലേക്ക് എത്തത്തില്ല. എല്ലാ റിവേഴ്സ് ചിന്തകളാണ് വരുന്നത്. റിവേഴ്സ് ചിന്തകൾ വന്നാൽ ആ ബ്രെയിനിൽ നിന്നൊരു ബയോളജിക്കൽ ആക്ഷൻ നടക്കണം. ആ ബയോളജിക്കൽ ആക്ഷൻ ആണ് ഒരു ഒരു പല കെമിക്കലുകൾ റിലീസ് ചെയ്യാം. ആ കെമിക്കലുകളാണ് നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലേക്ക് ഇതാ കമാൻഡുകൾ കൊടുക്കുന്നത്. ആ ഒരു സിസ്റ്റം അങ്ങ് അപ്സൈഡ് ഡൗൺ ആകും, അത് റിവേഴ്സ് ആകും. അങ്ങനെ ആ സ്ട്രെസ് കൂടുമ്പോ നമ്മുടെ ഉള്ള സിസ്റ്റം ഡൗൺ ആകും, ഇമ്മ്യൂൺ സിസ്റ്റം ഡൗൺ ആകും, നമ്മുടെ ഉള്ള ഇമ്മ്യൂൺ സിസ്റ്റം ഡൗൺ ആകും. ഒരിക്കലും ഒരു സയന്റിസ്റ്റ് തന്റെ റിസർച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയുണ്ടായി, ഈ രോഗത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ഇത് ഓൾമോസ്റ്റ് എല്ലാ അസുഖങ്ങളും ഒരുവിധപ്പെട്ട എല്ലാവരുടെ ഉണ്ട്. ഓൾമോസ്റ്റ് അസുഖങ്ങളിൽ നല്ലൊരു പങ്കും ഇപ്പോ ശരിക്കും പരിശോധിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ അസുഖങ്ങളും എല്ലാവരുടെ ഉള്ളിലുണ്ട്. പക്ഷെ ഇത് വിഷയം പറഞ്ഞാൽ ഇത് വെളിപ്പെടുന്നില്ല. വെളിപ്പെടാത്തതിന്റെ കാരണം വേറൊന്നുമല്ല, ശരീരത്തിന്റെ ഉള്ളിലെ ദൈവം വെച്ച ഇമ്മ്യൂൺ സിസ്റ്റം. അദ്ദേഹം ദൈവം എന്നൊന്നും പറഞ്ഞില്ല, ഞാൻ അങ്ങ് ചേർത്ത് പറയാം, ദൈവം വെച്ച ഇമ്മ്യൂൺ സിസ്റ്റമാണ് ഇത് വെളിപ്പെടുത്താത്തത്. അതായത് ശ്രദ്ധിച്ചേ, ഇപ്പൊ ഒരു രാജ്യം, അതിപ്പോ ഇന്ത്യ ആകട്ടെ വേറെ ഏത് രാജ്യമാകട്ടെ, നിങ്ങൾ ചിന്തിക്കുന്നു ഇന്ത്യയിൽ ടെററിസ്റ്റുകൾ ആരും ഇല്ലാന്ന്? നിങ്ങൾ ചിന്തിക്കുന്നു ഇന്ത്യയിൽ കള്ളന്മാരാരും ഇല്ലാന്ന്? നിങ്ങൾ ചിന്തിക്കുന്നു ഇന്ത്യയിലെ തെമ്മാടികൾ ആരുമില്ലാന്ന്? എല്ലാം ഉണ്ട്. ടെററിസ്റ്റുകളുണ്ട്, തെമ്മാടികളുണ്ട്, കള്ളന്മാരുണ്ട്. പക്ഷെ ഇവരൊക്കെ ഒതുങ്ങിയിരിക്കുന്ന കാര്യമെന്താ? ഇവരൊക്കെ ഒതുങ്ങിയിരിക്കുന്ന കാര്യം വേറൊന്നുമല്ല, അവിടെ ആർമിയുണ്ട്, പോലീസുണ്ട്. അതൊരു രാജ്യത്തിന്റെ ഇമ്മ്യൂൺ സിസ്റ്റമാണ്, ഡിഫൻസ് ഫോഴ്സ് അവിടെ ഉണ്ട്. ഡിഫൻസ് ഫോഴ്സ് അവിടെ ഉണ്ട്. ശ്രദ്ധിച്ചേ, ഈ ഡിഫൻസ് ഫോഴ്സ് അവിടെ ഉള്ളതുകൊണ്ട് ടെററിസ്റ്റുകൾക്ക് അവർക്ക് ട്രെയിനിങ് ഒക്കെ രഹസ്യമായി നടത്തുന്നുണ്ട്. എന്നാൽ പരസ്യമായി പുറത്തിറങ്ങാൻ പാടി പറ്റില്ല, കാരണം ആർമിയുടെ വെടിയുണ്ട്. അവർ താഴെ താഴെ കള്ളന്മാരുണ്ട്, അവർ രഹസ്യമായി അവിടെ ഇവിടെ ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അവർ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പോലീസിന്റെ പിടിയിൽപ്പെട്ടു പോകും. തിന്മ പ്രവർത്തിക്കുന്നത് ധാരാളം ഉണ്ട്. എന്നാ അദ്ദേഹം പറഞ്ഞല്ലോ. ശ്രദ്ധിച്ചേ, ഇതേപോലെ തന്നെ നമ്മളുടെ സ്ട്രക്ചറിൽ ഈ ലോകത്തിൽ വന്നിരിക്കുന്ന ആ രോഗാണുക്കൾ പലതുണ്ട്. പക്ഷേ ഇതൊന്നും പുറത്തേക്ക് ഇറങ്ങാത്തതിന്റെ കാര്യം എന്നറിയാമോ? ദൈവം നമ്മുടെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ഇമ്മ്യൂൺ സിസ്റ്റം, ഡിഫൻസ് ഫോഴ്സ് അത് ആക്റ്റീവാണ്. അവർ ആക്റ്റീവാണ്. അവർ ആക്റ്റീവ് ആയത് കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ, ഈ രോഗാണുക്കൾ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. ആരെങ്കിലും അവിടുന്ന് തല പൊക്കിയാൽ ഉടനെ തന്നെ അവന് വെട്ടും. ഇതുവരെ നമുക്കറിയാം, ഉടനെ തന്നെ അവന് വെട്ടും. നിങ്ങൾ ശ്രദ്ധിച്ചേ, അവിടെ ഇതാ ടെററിസ്റ്റുകളുണ്ട്, ആ കള്ളന്മാരുണ്ട്, ഇങ്ങനെ പലവരും ഉണ്ട് നാട്ടില്. അപ്പോ നിങ്ങൾ ചിന്തിച്ചേ, ഈ ഡിഫൻസ് ഫോഴ്സില് ഇതൊക്കെ ഓൾമോസ്റ്റ് ചെറുപ്പക്കാരായ യുവാക്കന്മാരായി, നല്ല ആരോഗ്യത്തിലുള്ള ഗാത്രന്മാരായ യുവാക്കന്മാരായി, നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. ഏത് പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകാനും ചൂടത്തും തണുപ്പത്തും ഒക്കെ കടന്നു പോകാനും ട്രെയിനിങ് കിട്ടിയിട്ടുള്ളവരാ. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന വ്യക്തികള് ആയിരിക്കുന്ന സമയത്ത് ഇവർക്ക് ശ്രദ്ധിച്ച, ഇവർക്ക് ഭക്ഷണം എത്തിക്കുന്ന കാര്യത്തിൽ ഗവൺമെന്റ് ഫെയിലായി. ചിന്തിച്ചു, ഒന്ന് ചിന്തിക്കുക, ഇവർക്ക് ഭക്ഷണം എത്തിക്കുന്ന കാര്യത്തിന് ഗവൺമെന്റ് ഫെയിലായെന്ന് ചിന്തിക്കുക. എന്ത് പറ്റും? ആർമി തളരും, ആർമി തളരും, ഡിഫൻസ് ഫോഴ്സ് തളരും. ഒരാഴ്ച, ഒരു ദിവസം കൊടുത്തില്ല, രണ്ടു ദിവസം എത്തിക്കാൻ പറ്റിയില്ല, മൂന്ന് ദിവസം പറ്റിയില്ല, ഒരാഴ്ച കഴിഞ്ഞ ഒരാഴ്ച എത്തിക്കാൻ പറ്റിയില്ല, പിന്നെ ആർമി തളരും. അവരുടെ അന്വേഷണം മുഴുവൻ ഈ യുദ്ധം ചെയ്യുന്നതിലല്ല, അവരുടെ അന്വേഷണം മുഴുവൻ ഇതാ ഇപ്പൊ മറ്റൊരു ദിശയിലേക്ക് മാറിപ്പോയി. എങ്ങനെ ഭക്ഷണം കഴിക്കുവാൻ ഞങ്ങൾക്ക് കഴിയും? ഇത് മനസ്സിലാക്കി കഴിയുമ്പോ ഇതാ ടെററിസ്റ്റുകൾ പോകും. കാരണം ഇപ്പൊ ടെററിസ്റ്റുകൾ പൊങ്ങിയാലും ആർമിയുടെ ഡയറക്ഷൻ മാറിയിരിക്കുക. ആർമി ഇപ്പൊ ഭക്ഷണം കഴിക്കാനുള്ള അന്വേഷണത്തിന്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അവിടെയാണ് ആ രാജ്യം ടെററിസ്റ്റ് ആക്രമണത്തിലേക്ക് കടന്നു വരുന്നത്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഉള്ളിലെ സിസ്റ്റം. നമ്മളുടെ മനസ്സിൽ, നമ്മളുടെ ആ പഴയ ഹൃദയത്തില് ആ ചിന്തകളെല്ലാം വന്നിങ്ങനെ അടിച്ചടിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റാതെ ഇത് ഭാരമായി കഴിയുമ്പോൾ നമ്മുടെ മനസ്സാണ് നമ്മളുടെ ബ്രെയിന് കമാൻഡ് കൊടുക്കേണ്ടത്. നമ്മുടെ മനസ്സാണ്, ഇൻവിസിബിൾ മൈൻഡാണ് ബ്രെയിന് കമാൻഡ് കൊടുക്കേണ്ടത്. അത് വരുന്നതോ ഹാർട്ടിൽ നിന്നാണ്, ത്രൂ മൈൻഡ്. ആ ബ്രെയിന് കമാൻഡ് കൊടുക്കണം. ആ കമാൻഡ് കൊടുക്കുന്ന ഈ സംഭവം കൊടുക്കുന്ന കമാൻഡുകൾ പ്രോപ്പറായിട്ട് എത്തുന്നില്ല, വരുന്ന കമാൻഡുകൾ തലതിരിഞ്ഞതാണ് എങ്കിൽ ഉടനെ തന്നെ നമ്മളുടെ ബ്രെയിൻ അതിന് കമ്പാറ്റബിൾ ആയിട്ട്, അതിന് പാരലായിട്ട് റിലീസ് ചെയ്യേണ്ട കമാൻഡുകൾ, റിലീസ് ചെയ്യേണ്ട കെമിക്കലുകൾ, ബയോളജിക്കൽ ആക്ഷൻ എല്ലാം തലതിരിയും. എല്ലാം തല തിരിയുമ്പോൾ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ അപ്സെറ്റ്, ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ തകർത്തി. അങ്ങനെ വരുമ്പോഴാണ് പല രോഗങ്ങളും അതും ഇതുമൊക്കെ അവിടെ ഇവിടെ ഒക്കെ പ്രത്യക്ഷപ്പെടുന്നത്. എന്നാൽ ഹൃദയത്തെ നമുക്കൊന്ന് സന്തുഷ്ടമാക്കി നിർത്താൻ പറ്റുമോ? അവിടെ ജയമാ. ഇതുകൊണ്ടാ ദൈവത്തിന്റെ വചനം പറഞ്ഞ സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാണ്. സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാ. അതുകൊണ്ടാ കർത്താവ് പറയുന്നത് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകരുത്, ഹൃദയം അസ്വസ്ഥമാകരുത്. കഴിഞ്ഞ സന്ദേശം നാം കേട്ടു കർത്താവ് പറയുന്നത് അല്ലെ, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകരുത്. എവിടെയാണ് പറയുന്നത്? മനുഷ്യനെ ഉണ്ടാക്കിയ ദൈവമായി പറയുന്നേ. ശ്രദ്ധിച്ചേ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പേൻ, എന്നിലും വിശ്വസിപ്പേൻ. അപ്പൊ ഈ ആരാ വന്നേക്കണേ? ഇതാ വചന മാംസമായി വന്നിട്ട് നമ്മളോട് പറയുന്ന രംഗമാണ് പറയുന്നത്. കുഞ്ഞേ, നിന്റെ ഹൃദയം അസ്വസ്ഥമാകരുത്. എന്താന്ന് പറയാൻ കാരണം, അവിടെ നിന്നാണ് ജീവിതത്തിൽ വരുന്ന സകലത ഉത്ഭവിക്കുന്നത്. അസ്വസ്ഥമാകരുത്. എന്റെ കുഞ്ഞേ, നീ ഹൃദയം അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുകയല്ലേ? അപ്പോ നിങ്ങൾ പറയും ദേവാസനാണ് ഞാൻ എന്താ ചെയ്യും? ഇപ്പൊ ദേവാസനം പറഞ്ഞത് ദേവാസന ഹൃദയം അസ്വസ്ഥമാകുന്നല്ലേ. അവിടെ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം ഇതാ, അത് നമ്മളുടെ ആ മാനുഷികമായ ആ മണ്ഡലം അത് വീണുപോയതാണ്. ഇതുകൊണ്ടാ കർത്താവ് പറഞ്ഞത് മനുഷ്യന്റെ ഉള്ളിലുള്ള എന്താന്ന് കർത്താവിനെ അറിയാം. അവന് സ്വയം രക്ഷപ്പെടാൻ പറ്റില്ല. പക്ഷെ ഇവിടെ തിരിച്ചറിയണം, ഇവിടെ ഞാൻ ഏകനല്ല. എന്റെ ഉള്ളിൽ പുതിയ സൃഷ്ടിയിൽ ദൈവപുത്രനായ ക്രിസ്തു ഉണ്ട്, പുതിയ ഹൃദയവും ഉണ്ട്. ഇത് തിരിച്ചറിഞ്ഞിട്ട് നമ്മളിലുള്ള ആശ്രയം, ആ പഴയതിനുള്ള ആശ്രയം വിട്ടിട്ട് പുതിയതിനെ ആശ്രയിക്കണം, ക്രിസ്തുവിനെ ആശ്രയിക്കണം, പുതിയതിനെ ആശ്രയിക്കണം. ക്രിസ്തുവോട് പറയണം, ക്രിസ്തുവേ അങ്ങ് എന്റെ ഉള്ളിലെ പുതിയ സെൽഫാണ്. ഇത് നമ്മളെ തിരിച്ചറിയുമ്പോഴാണ് നമ്മളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത്. ഇതുകൊണ്ടാണ് കർത്താവ് യേശു പറഞ്ഞത്, ഏക സത്യദൈവമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന എന്നെയും തുതിക്കുന്നതാണ് നിത്യജീവൻ എന്നല്ല പറഞ്ഞത്, അറിയുന്നതാണ് നിത്യജീവൻ. അറിയണം. ഈ അറിവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ഇത് പ്രവർത്തനം തുടങ്ങും. ഇത് പ്രവർത്തനം തുടങ്ങും. ഞാൻ ഏകനല്ല. ഞാൻ എന്നെ എന്നെ വളരെ വിഷമിപ്പിക്കുന്ന ചിന്തകൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതാ ഇവിടെയൊക്കെ എന്റെ റോൾ ഒരു ഭാര്യയുടെ റോളാണ്. ഇതാ ഇതെല്ലാം ഞാൻ ആ ഭർത്താവിലേക്ക് ഇടുന്നു. പിന്നെ നീ സ്വതന്ത്രയാവല്ലോ, നീ സ്വതന്ത്രത. കാരണം ഇപ്പൊ അടുത്തൊരാളായി പ്രവർത്തിക്കുന്നത്, നീ അല്ല അവിടെ പ്രവർത്തിക്കുന്നത്. ഇതുകൊണ്ടാണ് ഇന്ന മനസ്സ് പറയുന്നത്, ഇനി ഞാനല്ല, ഇനി ഞാനല്ല. ഇവിടെ ഞാൻ പ്രവർത്തിക്കുന്നതാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഞാനല്ല, ഇനി ക്രിസ്തു എന്നിവിടെ പ്രവർത്തിക്കുന്നു, മണവാളൻ പ്രവർത്തിക്കുന്നു. ഇതുകൊണ്ട് മണവാളം പറഞ്ഞ നിന്റെ സകല ചിന്താകുലവും എന്റെ പേരിട്ട് കൊണ്ടേ ഞാൻ കരുതിയിട്ടുണ്ട്. അപ്പോ ഞാൻ കരുതിയിട്ടുണ്ട് ക്രിസ്തു പറയുമ്പോ, നമ്മൾ ഇവിടെ നമുക്ക് കെട്ടാൻ പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഈ സഹോദരങ്ങളെ, ആത്മഹത്യയുടെ വക്കിലേക്ക് കടന്നു പോകുന്ന ഏതൊരു വ്യക്തി ഇത് മനസ്സിലാക്കുക, ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കുക. അപ്പോ നമ്മളുടെ ഉൾത്തളങ്ങളെ നാം സൂക്ഷിച്ചോളാം. സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാണ്, നല്ലൊരു മെഡിസിൻ ആണ്. ഓ ലോർഡ് ഐ ലവ് യു. സദൃശ്യവാക്യം 17:22 ഈ പറഞ്ഞത്, അവിടെ പറയുന്നു, എ മെറി ഹാർട്ട് ഡുവത് ഗുഡ് ലൈക്ക് എ മെഡിസിൻ. സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാണ്, മെഡിസിൻ ആണ്, മെഡിസിൻ. അപ്പൊ ഈ ഒരു ഭാഗം നമ്മളിന്ന് കീപ്പ് ചെയ്താൽ തന്നെ നമുക്ക് പുറമേ ഡോക്ടറെ കാണാൻ പോകുന്നത് തന്നെ കുറയ്ക്കാം, പുറമേയുള്ള മെഡിക്കൽ ഷോപ്പിൽ പോകുന്നത് തന്നെ കുറയ്ക്കാം. കാരണം നല്ലൊരു മെഡിസിൻ നമ്മുടെ ഉള്ളിലുണ്ട്, നല്ലൊരു മെഡിസിൻ നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ അത് റിലീസ് ചെയ്യുന്നത് എപ്പോഴാണ്? സന്തുഷ്ട ഹൃദയമായിരിക്കുമ്പോഴാണ്. ഈ അടുത്ത എഴുതിയിരിക്കുകയാണ്, തകർന്ന മനസ്സോ, ദ ബ്രോക്കൺ സ്പിരിറ്റ് ഡ്രൈസ് ദ ബോൺസ്. തകർന്ന മനസ്സ്, ചിന്തകൾ ആകെപ്പാടെ തകർന്നു കിടക്കണം, എന്നെ പറ്റും. അത് നമ്മുടെ ശരീരത്തെ ബാധിക്കും, നമ്മുടെ അസ്ഥികളെ ബാധിക്കും, അസ്ഥികളെ ബാധിക്കും. കാരണം എന്താ കാര്യം? മെഡിക്കൽ സയൻസ് പറയുന്നതിന്റെ റിസൾട്ടാണ് കഴിഞ്ഞു വെച്ചേക്കണേ, റിസൾട്ട്. കാരണം നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ബ്രെയിന് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്. ആ ഇൻസ്ട്രക്ഷൻസ് ആണ് ബ്രെയിൻ റിലീസ് ചെയ്യുന്ന കെമിക്കലിനെ തീരുമാനിക്കുന്നത്, ബയോളജിക്കൽ ആക്ഷൻസിനെ തീരുമാനിക്കുന്നത്, കമാൻഡുകളെ, അവയവങ്ങളിലേക്ക് പോകുന്ന കമാൻഡുകളെ തീരുമാനിക്കുന്നത്. എന്നാൽ അത് പ്രോപ്പറായി വന്നാൽ പ്രോപ്പർ കമാൻഡുകൾ ശരീരത്തിലേക്ക് പോകും, അവയവങ്ങളിലേക്ക് പോകും, ശരീരം നന്നായി വർക്ക് ചെയ്യും. പക്ഷെ ചിന്തകൾ തകർന്ന മനസ്സാണെങ്കിലോ നമ്മുടെ അകത്തുനിന്ന് വരുന്ന ചിന്തകൾ തെറ്റായിരിക്കും. തെറ്റായി വരുമ്പോൾ തലയിൽ നിന്ന് വരുന്ന കെമിക്കൽസ്, ബയോളജിക്കൽ ആക്ഷൻസ് എല്ലാം തെറ്റായി പോകും, മനുഷ്യന്റെ ബാലൻസ് സിസ്റ്റം മാറിപ്പോകും. അപ്പോഴാണ് മനുഷ്യൻ പറയുന്നത് എനിക്ക് നേരെ നിൽക്കാൻ പറ്റുന്നില്ല, എനിക്ക് നല്ലായ്മ തോന്നുന്നു. കാരണം വേറെ എക്സ്റ്റേണലി വിഷയങ്ങളൊന്നുമില്ല, പക്ഷേ ഇന്റേണലി തോട്ട്സ് ആർ നോട്ട് റൈറ്റ്. അപ്പൊ ഇവിടെ നമുക്ക് സ്വയം രക്ഷപ്പെടാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ ആ നമ്മുടെ പുതിയ സൃഷ്ടിയെ, കർത്താവിനുള്ള പുതിയ സൃഷ്ടിയിലേക്ക് നമ്മൾ ശിക്ഷാകണം, ശിക്ഷാകണം. അതെങ്ങനെ പറ്റും? അവിടെയാണ് നാം ദൈവത്തിൽ ആശ്രയിക്കുകയും യേശു ക്രിസ്തുവിനെ അനുഗമിക്കുകയും ചെയ്യേണ്ടത്. ആ സമയത്താണ് ഈ നമുക്കുള്ള സഹായം വരുന്നത്. അവിടെ എപ്പോഴും നമ്മൾ ഓർത്തോണം, മത്തായി 11:28 ഓർത്തോണം. 11:28 അധ്വാനിക്കുന്നവരും ബാധിക്കപ്പെടുന്നവരും നിങ്ങളെല്ലാം എന്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഈ ഒരു ഭാഗം നമ്മുടെ മണ്ഡലങ്ങളിൽ എപ്പോഴും ആവശ്യമാണ്. ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നല്ലോ, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ ദൈവത്തോട് പറഞ്ഞ കർത്താവിന്റെ ഹൃദയത്തെ തുറന്നു തരണമേ, ഇന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം എന്റെ ഹൃദയത്തെ തുറന്നു തരണമേ എന്ന് നിങ്ങൾ ദൈവത്തോട് പറയണം. അവിടെ നമുക്ക് അവിടെ ജയം കടന്നു വരുവാനായിട്ട് ഇടയാകും. ദൈവം തുറന്നു തന്നില്ല എങ്കിലോ, തുറന്നു തന്നില്ല എങ്കിലോ, ഇതാ നമുക്കിതൊന്നും മനസ്സിലാകത്തില്ല. മനസ്സിലാകാത്തത് നമുക്ക് റിസൾട്ടും തരില്ല. മനസ്സിലായെങ്കിലല്ലേ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റൂ, പ്രവർത്തിക്കാച്ചാലല്ലേ റിസൾട്ട് വരികയുള്ളൂ. അപ്പോ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ഓർമ്മ എല്ലാവരും Know our new man and the new heart in Christ. ഇപ്പൊ ഇവിടെ വെച്ച് എഴുതിയതാണ് ഞാൻ നിങ്ങളിവിടെ വന്നിരുന്നപ്പോ. ഇനി നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് കാണാം നമ്മുടെ നാച്ചുറൽ ലൈഫ് എന്നൊരു എഴുതിയേക്കുന്നുണ്ടോ, നമ്മുടെ സ്വാഭാവികമായ ജീവിതമായി കാണുന്നത്. അതിനൊരു ഹൃദയം അവിടെ ഉണ്ട്, ഹൃദയത്തിന് കാണിച്ചിട്ടുണ്ട്. സ്വാഭാവികമായ ജീവിതം, ഈ ജീവിതത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ പല പല ചിന്തകൾ വരും. ചിന്തകൾ വരുമ്പോൾ ആ ഹൃദയത്തിൽ, ഹൃദയമാണ് ഇതിനുള്ളിൽ ഈ ചിന്തകളെല്ലാം സ്റ്റോർ ചെയ്യുന്നത്. ആ ചിന്തകൾ വന്ന് നമ്മള് ആ ചിന്തകളെ ഉപയോഗിച്ച് പ്രവർത്തിക്കാനാണ് നമുക്ക് കോൺഷ്യസ് മൈൻഡ് കണ്ണായിട്ട് തന്നിരിക്കുന്നത്. നമ്മൾ അതുകൊണ്ട് പ്രവർത്തിക്കാം. പക്ഷേ അതിനുള്ള പ്രോസസ് നമുക്ക് സാധാരണ ദിവസങ്ങളിലെല്ലാം മനോഹരമായിട്ട് പോകാൻ പറ്റും. പക്ഷെ ഇങ്ങനെ ഒരു ദിവസം വരും, ലേഖനം 6 അതിന്റെ 12-13 വാക്യത്തിൽ അവൻ എഴുതിയിരിക്കുന്നു,
അതുകൊണ്ട് ദുർദിവസത്തിൽ എതിർക്കുവാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കുവാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവിൻ.
അപ്പോ ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, ദുർദിവസത്തിൽ എതിർപ്പാൻ, ദുർദിവസത്തിൽ എതിർക്കാം. അപ്പൊ ദുർദിവസത്തിൽ എതിർക്കാനായിട്ട് നമുക്ക് വേണ്ട ഒരു പ്രത്യേക സംഭവമാണ് ഈ വരുന്ന ദുഷ്ടന്റെ അമ്പുകൾ. അതാണ് ആ അവൻ തരുന്ന ചിന്തകൾ, സന്ദേശങ്ങളായിട്ടാണ് അമ്പുകൾ വരുന്നത്. ആ ദുർദിവസത്തിലെ അമ്പുകൾ നമ്മുടെ നേരെ ആയിരിക്കും ഓരോ സന്ദേശങ്ങൾ. ആ സന്ദേശത്തിന്റെ അകത്ത് മുഴുവൻ വിഷമാണ്, വിഷം ഇമോഷൻ. നേരത്തെ കേട്ടില്ല, എല്ലാത്തിന്റെ ഉള്ളിൽ ഇമോഷൻസ് ഉണ്ടാവും. ആ ഇമോഷൻ നമ്മുടെ ഉള്ളിൽ ഒന്ന് റിലീസ് ചെയ്യും, വിഷമാണ്. അത് നമ്മളെ കത്തിച്ച് കളയും. അത് കത്തിച്ച് കളയാൻ വേണ്ടി തീയുമ്പോഴെന്ന് പറയുന്നത്, അത് കൊണ്ടു കഴിയുമ്പോഴാണ് നിവർത്തിയില്ലാതെ പോയി ആത്മഹത്യ ചെയ്യുന്നത്, വിശ്വാസം താഴേക്കും പോകുന്നത്. അത് കൊന്ന് കൊള്ളും. അപ്പോ ഇങ്ങനെയുള്ള അവസരങ്ങൾ ജീവിതത്തിൽ ഇടക്കിടക്ക് ഉണ്ടാകും. കാരണം അത് ടെസ്റ്റ് പീരീഡാണ്, ടെസ്റ്റ് പീരീഡ്. പിശാച് പരീക്ഷിക്കാൻ അനുവദിക്കുന്ന പീരീഡാണ്. ഇവിടെയൊക്കെ യേശുവിനെ വരെയും പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ ദൈവം അനുവദിച്ചു. അപ്പൊ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള വിഷയങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പോ ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്തോളും, ഇത് നമ്മൾ പ്രതീക്ഷിച്ചോളാണ്. കഴിഞ്ഞ സന്ദേശത്തിൽ ഗൾഫിൽ നിന്ന്, ഗൾഫിലെ സന്ദേശത്തിൽ പറഞ്ഞ ഓർക്കുന്നുണ്ടോ, സാമ്പത്തിക കാര്യങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ കിട്ടുന്ന പലർക്കും ചിന്തകളുണ്ട്, കിട്ടുന്ന പൈസ മുഴുവൻ ഇപ്പം കുറച്ച് പൈസ കൂടുതൽ കിട്ടി അത് ഒന്ന് ആഘോഷിച്ച ഒരു പാർട്ടി നടത്തി ഒന്ന് ആഘോഷിച്ച ഒരു പുട്ടൊക്കെ അടിച്ചൊക്കെ കളഞ്ഞു. അങ്ങനെയല്ല, നമുക്ക് നല്ല പ്ലാനിങ് വേണം. അവിടെ നമ്മൾ കേട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പല പല കവറുകൾ എടുത്തു, ഓരോ കവറുകൾ അല്ലെ, ആദ്യം തന്നെ ദൈവവേലയ്ക്കുള്ളത് അതങ്ങ് മാറ്റി, രണ്ടാമത്തേത് വീട്ടിലേക്ക് നമുക്ക് ഭക്ഷണം കഴിക്കുവാനുള്ള കാര്യങ്ങൾ അത് മാറ്റി, അത് വേറൊരു കവർ. അങ്ങനെ ഇതാ പിന്നെ നമ്മൾ അതിന്റെ ഇടയിൽ ഒരു കാര്യം കേട്ടു, എമർജൻസി വീട് വെക്കാനുള്ളത്, വണ്ടി മേടിക്കാം, അതെല്ലാം കൊച്ചു കൊച്ചു കവറുകളായിട്ട് മാറ്റി. കടം മേടിക്കാൻ പോകരുത്, നമ്മൾ കേട്ടൊരു കാര്യമാണ്, കടം മേടിച്ചു കഴിഞ്ഞ് എന്ത് പറ്റും, നമ്മുടെ ചിന്തകളെ അതവിടെ ഫിറ്റ് ചെയ്യും, നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ അതവിടെ ഫിറ്റ് ചെയ്യും. കാരണം അത് തിരിച്ചടക്കാൻ നമുക്ക് പറ്റിയില്ല എങ്കിൽ അത് നമുക്ക് അവിടെ ബുദ്ധിമുട്ടാകും, എപ്പോഴും നമ്മൾ അവരുടെ ദാസനായിട്ട് നിലകൊള്ളും. അപ്പോ ഇവിടെ അതായത് നമ്മുടെ ചിന്തയെ എപ്പോഴും കർത്താവിന് വേണ്ടി ഫ്രീ ആക്കി വെക്കണം, ഒരു ഫ്രീ ആക്കി വെച്ചു. കാരണം നമ്മുടെ പറയാറുണ്ടല്ലേ, സോദരി നീ എന്ത് ചെയ്യണം, ഞാൻ നിന്റെ പിതൃഭവനത്തെ മറക്കണം, നിന്റെ ചാർച്ചക്കാരെ മറക്കണം, അപ്പോൾ നിന്റെ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അല്ലാണ്ട് സ്ത്രീയുടെ ബെഡ്റൂമിൽ അനിക്കിനെയും അമ്മേനെയും എല്ലാരും പിടിച്ചോണ്ടിരിക്കുന്ന ആ ഭർത്താവ് ബെഡ്റൂമിലേക്ക് വരത്തില്ല. അപ്പൊ ഇതേപോലെ തന്നെ നമ്മളുടെ ഹൃദയമാകുന്ന ബെഡ്റൂം എന്ത് ചെയ്യണം, അവിടെ അനാവശ്യമായ ചിന്തകളെ കയറ്റരുത്, അവിടെ ചിന്തകളെ കയറി കിടക്കരുത്, അനാവശ്യമായ ചിന്തകളെ അവിടെ കയറ്റരുത്. അപ്പൊ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത്, കടത്തിലൊന്നും കയറി പോകരുത്. കടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു സ്ലേവ് മെന്റാലിറ്റി ആയിരിക്കും നമുക്കുള്ളത്, കാരണം കടം മേടിക്കുന്നവൻ കടം കൊടുക്കുന്നവന്റെ ദാസം. വഴിക്ക് പോകരുത്, അതിന് വരെ എന്ത് ചെയ്യണം, നമ്മൾ ഇതാ നേരത്തെ വാങ്ങിച്ചിട്ട് പിന്നെ പലിശയും കൂടി കൊടുക്കുകയാണ്. ഇതങ്ങനെയല്ല, നമ്മൾ നേരത്തെ ഒരുക്കിയിട്ട് എന്താ നേരത്തെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ദൈവം തരുന്ന വരുമാനത്തിൽ നിന്ന് ദൈവത്തിന് വചനം പറയുന്ന മുമ്പേ നിന്റെ വയലിൽ വേല ചെയ്യുക, പിന്നത്തേതിൽ നിന്റെ ഭവനം നിർമ്മിക്കുക. അപ്പോ വയലിൽ വേല ചെയ്താൽ എന്ത് കിട്ടും, പണം കിട്ടും, ജോലി ചെയ്താൽ അതിനുള്ള വേജസ് കിട്ടും, അത് സ്റ്റോർ ചെയ്യുക, പിന്നത്തേതിൽ നിന്റെ ഭവനം ഉണ്ടാക്കുക. പക്ഷെ നമ്മുടെ ലോക സിസ്റ്റം നേരത്തെ തിരിച്ചാണ്, ആദ്യം കടമെടുത്തിട്ട് ഉണ്ടാക്കുക, എന്നിട്ട് പിന്നെ ടെൻഷനാണ് അടയ്ക്കാനായിട്ട്. അപ്പൊ എന്ത് ചെയ്തു, നമ്മുടെ ബെഡ്റൂം നമ്മുടെ കർത്താവിന്റെ ബെഡ്റൂമായ ഹാർട്ട് പിടിക്കപ്പെട്ടു, ആ ഒരു തലത്തിലേക്ക് പോകും. എന്നാൽ ഇതാ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ എല്ലാം പറയുന്നതിന് ഉദ്ദേശം നിങ്ങൾക്ക് ആർക്കും കുടുക്കിലിടാനല്ല, വിശുദ്ധ പരോസ് പറഞ്ഞതുപോലെ കുടുക്കിലിടാനല്ല, നിങ്ങളുടെ നല്ല റിസൾട്ടിന് വേണ്ടിയാണ് പറയുന്നത്, നല്ല റിസൾട്ടിന് വേണ്ടി. ഈ അമ്മമാരെ കണ്ടിട്ടോ, അമ്മമാരെ പുള്ളേരെ പഠിച്ചോണ്ടിരിക്കും, പഠിച്ചോണ്ടിരിക്കുമ്പോ ബെല്ലടിക്കുമ്പോ അടുത്ത വീട്ടിലെ സോനു മോന, എന്തോ സോനു, നിങ്ങളുടെ മോന്റെ പേര് മിഥുൻ, മിഥുൻ ഉണ്ടോ, മിഥുൻ, അമ്മ പറയും മിഥുൻ പഠിക്കുക, ഒത്തിരി മോഹം അങ്ങനെ ഒത്തിരി ബലം പിടിച്ചുകൊണ്ട് നിൽക്കും, മിഥുൻ പഠിക്കുക, എന്തു അങ്ങനെ പറഞ്ഞേ, കാരണം നീ ഇപ്പൊ അവനെ ശല്യം ചെയ്യണ്ട, നീ പോ, കാരണം അവ എന്റെ മോൻ പഠിച്ചോട്ടെ, മനസ്സിലായത്. അപ്പൊ ഇതേപോലത്തെ ഒരു മനോഭാവമാണ് ദൈവത്തിനുള്ളത്, കാരണം നീ ലോക സിസ്റ്റം കൊണ്ട് എന്റെ കുഞ്ഞിനെ കംപ്ലൈന്റ് ആക്കണ്ട, അവന്റെ ഹൃദയം അല്ലെങ്കിൽ അവരുടെ ഹൃദയം എനിക്ക് വേണ്ടിയുള്ളതാ, നീ ഇപ്പൊ അതിന്റെ ഉള്ളിലേക്ക് ഒന്നും കേറ്റാന്ന് നോക്കണ്ട. അപ്പോ ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, അവിടെ എമർജൻസി എന്ന് പറയുന്നൊരു കവറും കൂടി നിങ്ങൾ കണ്ടായിരുന്നു, അത് കേട്ടിട്ടില്ലെങ്കിൽ പോയി കേൾക്കണം കേട്ടോ. കാരണം ജീവിതം ഒന്ന് മാനേജ് ചെയ്യാൻ, ഫൈനാൻസ് ഒന്ന് മാനേജ് ചെയ്യാനൊക്കെ അത് വളരെ നല്ലതാണ്, കാരണം എല്ലാ ഉദ്ദേശങ്ങളും ആലോചന കൊണ്ടല്ലേ സാധിക്കുള്ളൂ. അപ്പോ അതൊരു നല്ലൊരു ആലോചന, കർത്താവ് എനിക്ക് നേരത്തെ തന്നിട്ടുള്ള ഒരു നല്ലൊരു ആലോചന. അപ്പോ ഇവിടെ മനസ്സിലാക്കേണ്ട എമർജൻസി എന്ന് പറഞ്ഞു എഴുതിയിട്ടുണ്ട്, കാരണം ജീവിതത്തിൽ എപ്പോഴും എന്തെങ്കിലും എമർജൻസി വരും. അപ്പൊ എമർജൻസി വരുമ്പോൾ ഉടനെ പോയി എടുത്താണ്ട് മുമ്പിൽ കൈനീട്ടുകയോ അവിടെ കൈനീട്ടി ഇവിടെ കൈനീട്ടാൻ ഒന്നുമല്ല പോകേണ്ടത്, ഇവിടെ നമ്മൾ തന്നെ നേരത്തെ എമർജൻസി ഒരു ഫണ്ട് കരുതി പോകണം. അപ്പൊ ഇങ്ങനെ നമ്മളൊന്ന് പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ പണം ഒന്നും അനാവശ്യമായിട്ട് പോകത്തില്ല. ഇത് കാണുമ്പോൾ സ്വർഗത്തിന് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാം, എന്റെ ഭൂമിയെ ഏൽപ്പിക്കാൻ പറ്റിയവളായോ, എന്റെ ഭൂമിയെ ഏൽപ്പിക്കാൻ പറ്റിയവനായോ അല്ലേ, കാരണം ഇത് നമ്മളെ സംബന്ധിച്ച് ടെസ്റ്റാണ്. അപ്പൊ ദൈവം കാര്യങ്ങൾ നമ്മുടെ കൈ തരിക, നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നാണ് ദൈവം നോക്കുന്നത്. ഇവിടെയൊക്കെ നമുക്ക് വീഴ്ചകളുണ്ടാവും, വീഴ്ച വരുമ്പോൾ പറഞ്ഞു പപ്പായിരിക്കും പറ്റേണ്ടി എന്നെ സഹായിക്കണേ, ഉടനെ വന്ന് നമ്മളെ സഹായിക്കും, ഉടനെ വന്ന് നമ്മളെ സഹായിക്കും. കാരണം ഇത് നമ്മളെ എംപവർ ചെയ്യുക, എഡ്യൂക്കേറ്റ് ചെയ്യുക, എംപവർ ചെയ്യുക, നമ്മൾ ഒരുക്കി എടുക്കുകയാണ്. അല്ലെങ്കിൽ ഒരേ പ്രാവശ്യം വീഴുമ്പോഴും വേറെ എന്ത് വന്ന് നോക്കണം, നേരെ അപ്പൻ്റെ അടുക്കിലേക്ക് പോകണം, അപ്പൊ നമ്മളെ സഹായിക്കും. അപ്പൊ ഈ എമർജൻസി ഒരു കരുതൽ നമുക്ക് ഉള്ളതുപോലെ തന്നെ ഇവിടെ ആത്മമണ്ഡലത്തിൽ ഇങ്ങനെ ഒരു എമർജൻസി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയപ്പോ, ഏത് എമർജൻസി, ദുർദിവസം എന്നൊരു സംഭവമുണ്ട്, അവിടെ ഒരു എമർജൻസി ക്രമീകരണങ്ങൾ ഒക്കെ, അതായത് ആ ദിവസത്തിൽ എനിക്ക് നിൽക്കാൻ പറ്റും, ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ കർത്താവ് എനിക്ക് നമ്മുടെ ചിന്തകൾ കൊണ്ടൊക്കെ എനിക്ക് നിൽക്കാൻ പറ്റും. പക്ഷെ ദുർദിവസത്തിൽ എനിക്ക് നിൽക്കാൻ പറ്റില്ല. ഞാൻ ഇന്നലെ ചിന്തിച്ച ഒരു കാര്യം, ഞാൻ മുട്ടമ്മ ദേശം ചിന്തിച്ച കാര്യം, ദൈവമേ ഈ വചനങ്ങൾ ഇത്രയും അങ്ങ് എനിക്ക് തന്നിട്ട് അങ്ങ് ഇവരോട് സംസാരിക്കും, അങ്ങ് ഇവരോട് സംസാരിക്കുമ്പോൾ അവർ ബലപ്പെടും. പക്ഷേ ഈ വചനം പറയുന്ന എന്റെ കാര്യം ഇങ്ങനെയാണ് എങ്കിൽ ഇങ്ങനെ ഒരു സമയത്ത് ക്രമീകരണം ഇവരുടെ ജീവിതത്തിൽ വന്നാൽ അവരെങ്ങനെ നിലനിൽക്കും? എന്റെ കാര്യം ഇങ്ങനെയാണെങ്കിൽ അവരെങ്ങനെ നിലനിൽക്കുക? ഞാനായിക്കോട്ടെ, വേറെ ഏത് ദൈവദാസനായിക്കോട്ടെ, നമ്മൾ യഥാർത്ഥത്തിൽ സ്വന്തം ശക്തിയാൽ നിൽക്കുന്നതല്ല എന്നുള്ള ബോധമുണ്ടാകും. ദൈവം നമ്മളെ നിർത്തിയിരിക്കും. അപ്പോ ഈ സമയത്ത് എപ്പോഴും നമ്മൾ വീണുപോണേ, നമ്മൾ അഹങ്കാരികളായ ഞാൻ നിൽക്കുകയാണ്, എന്റെ കഴിവ് കൊണ്ട് എന്റെ ശക്തി കൊണ്ട് ഞാൻ നിൽക്കുകയാണെന്നുള്ള ബോധമാണ് എങ്കിൽ കുഞ്ഞെ നീ വീണ് തന്നെ, പകരം ഇവിടെ ഒരു ശിശുവിനെ പോലെ നമ്മൾ ദൈവത്തെ ആ. അപ്പൊ ഒരു എമർജൻസി സിറ്റുവേഷൻ എപ്പോഴും മനസ്സിലാക്കിക്കൊള്ളണം, എന്റെ എല്ലാ ദിവസവും ഒരേപോലെ അല്ല, എല്ലാ ദിവസവും ഒരേപോലെ അല്ല. എമർജൻസി സമയങ്ങൾ വരും, ദുർദിവസങ്ങൾ വരും. ആ ദുർദിവസം യേശുവിന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്, യേശുവിന്റെ മിനിസ്ട്രിയുടെ തുടക്കത്തിൽ വന്നിട്ടുണ്ട്, യേശുവിന്റെ മിനിസ്ട്രിയുടെ ഒടുക്കത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ദുർദിവസങ്ങളിലൊക്കെ വരുമ്പോ ഞാൻ നമുക്ക് പലതും നഷ്ടമാകാം, നമുക്ക് പല പല രീതിയിലെയും ഉപദ്രവങ്ങൾ നമ്മൾ സഹിക്കേണ്ടി വരും. ഈ നിമിഷമെല്ലാം ഇതാ യേശു ക്രിസ്തു രക്തം വീർത്തു എന്ന് പറയത്തക്ക രീതിയിലുള്ള ജീവിതത്തിലെ ചിന്തകളുടെ ഭാരമാണ് വരുന്നത്. വ്യാകുലപ്പെട്ടു, ആകുലപ്പെട്ടു. അപ്പോ എനിക്ക് മാത്രമല്ല സഹോദരങ്ങളെ, നിങ്ങൾക്ക് മാത്രമല്ല, ഏത് ദൈവദാസനും മാത്രമല്ല, ഇവൻ യേശു ക്രിസ്തുവിന് പോലെ അനുഭവം ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ക്രമീകരണം നമ്മൾ കണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തോണം? ഇതാ ഇതിന് ഇവിടെ രക്ഷപ്പെടാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. ഇവിടെ നമ്മൾ പുതിയ മനുഷ്യന് അല്ലെങ്കിൽ പുതിയ സൃഷ്ടിയിൽ, ആ ക്രിസ്തേശുവിലെ പുതിയ സൃഷ്ടി, ആ ക്രിസ്തുവിൽ ആശ്രയിക്കുമ്പോൾ നമുക്ക് അവിടുന്ന് പുതിയ വചനങ്ങൾ, പുതിയ ചിന്തകൾ വരും. ആ ചിന്തയുടെ വിശ്വാസം എന്ന പരിചയം കൊണ്ട് ഇതിനെയെല്ലാം തട്ടി താഴെയാണ് ഇവിടെ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറഞ്ഞ വിശ്വാസം എന്ന പരിചയ, വിശ്വാസം എന്ന പരിചയം കൊണ്ട് ദുഷ്ടന്റെ തീയമ്പുകളെയെല്ലാം നാം തടുക്കണം. ഇവിടെ ആ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ എഫേസ്യലേഖനം അവിടെ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, തറവായുന്ന വർഗം ധരിക്കുക എന്ന് പറഞ്ഞിട്ട് അതിന്റെ 6:14 വരെ താഴേക്ക് വായിച്ചത് ദാസനെ,
നിങ്ങളുടെ അരയ്ക്കു സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിനു ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തും കൊണ്ട് നിൽപ്പിൻ.
ഈ തീയമ്പുകളെ, ഈ ചിന്തകളൊക്കെ എന്താണ്? ഈ ചിന്തകളൊക്കെ തീയമ്പുകളാണ്, ചിന്തകളൊക്കെ തീയമ്പുകളാണ്. തീയമ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ അറ്റത്ത് തീയുണ്ട്, അത് വന്ന് കൊണ്ട് കഴിഞ്ഞാൽ വീണ ഭാഗം കത്തിക്കും, വീണ ഭാഗം കത്തിപ്പോകും. ഈ പണ്ടൊക്കെ ഈ സിനിമ കാണാൻ പോകുന്ന ഒരു പരിപാടി ഉണ്ട്, അപ്പൊ സ്റ്റണ്ടുള്ള ഫിലിമുകളായി കൂടുതലും കാണാൻ പോകുന്നു. അപ്പോ അവരെ അടിയും ബഹളവും ഒക്കെ ഉണ്ടാകുമ്പോ കണ്ടിട്ടുണ്ട് അവര് ഈ വീട് കത്തിക്കുന്ന പരിപാടി. അപ്പോ അതിന് അവരൊരു പന്തം കൊളുത്തിയിട്ട് ഇതാ അവിടെ ആ വീടിന്റെ മുകളിലേക്ക് മണ്ണെടുത്ത് ഒഴിക്കും, ആ പന്തം കത്തിക്കും, എന്നിട്ട് ആ പന്തം കത്തിച്ചിട്ട് ഒറ്റ ഏറെ കത്തി. അപ്പോ ഈ പന്തം കത്തിച്ച് അവിടെ വീണ് കഴിഞ്ഞാൽ ആ വീട് മുഴുവൻ കത്തിക്കും. ഇതേപോലെയാണ് ദുഷ്ടന്റെ അമ്പുകൾ, തീയുള്ള അമ്പുകളാണ്. തീ അമ്പുകളെയൊക്കെയും ചെറുക്കാൻ എന്ത് ചെയ്യണം? അപ്പൊ അതിനെ ചെറുത്തേ പറ്റുള്ളൂ. അതിനെ ചെറുത്തില്ല എങ്കിൽ നമ്മൾ കത്തിപ്പോകും, അതിനെ ചെറുത്തില്ല എങ്കിൽ നമ്മൾ ഭാരത്താൽ വീഴും, അതിനെ ചെറുത്തില്ല എങ്കിൽ നമ്മൾ വിശ്വാസത്തെ കത്തിപ്പോകും, അതിനെ ചെറുത്തില്ല എങ്കിൽ മുഹമ്മദ് പോയി ആത്മഹത്യ. അപ്പൊ ഇവിടെ ചെറുത്തേ പറ്റുള്ളൂ. അപ്പൊ അതിന് എന്ത് ചെയ്യണം? വിശ്വാസം എന്ന പരിചയം വേണം. വിശ്വാസം എവിടെ നിന്ന് കിട്ടും? വിശ്വാസം കേൾവിയാലും. അപ്പൊ കേൾവി എവിടുന്ന് വരും? കേൾവി ദൈവത്തിന്റെ വചനത്താൽ. അപ്പൊ ഈ സമയം നമുക്ക് ഈ കേൾവി കിട്ടണം. ഇതുവരെയും നമ്മൾ കേട്ട പല കാര്യങ്ങളും ഇപ്പൊ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ കിടക്കുകയാണ്. ഇതുവരെ നമ്മൾ പലതും കേട്ടു, പല പല ചിന്തകൾ അവിടുന്ന് കേട്ടു, ഇവിടുന്ന് കേട്ടു, ഇതെല്ലാം കേട്ടു. പക്ഷെ ഇപ്പൊ അതൊന്നും ഓർമ്മ വരുന്നില്ല. അപ്പൊ ഈ സമയത്ത് നമ്മളെ വിടുവിക്കുമ്പോൾ വിശ്വാസം എന്ന പരിചയം ഉണ്ടെങ്കിൽ മാത്രമേ ഈ തീയമ്പുകളെ താഴെക്കിടാൻ പറ്റുള്ളൂ. ഈ ഒരു അറിവ് നമ്മുടെ ജീവിതത്തിൽ വേണം. അപ്പൊ ഈ വിശ്വാസം എവിടെ നിന്ന് വരുന്നേ? വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും. അപ്പൊ ഉടനെ തന്നെ ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ അകത്ത് വരുമ്പോ എന്റെ കൂടെ ഞാൻ ഒറ്റയ്ക്കല്ല, ക്രിസ്തുവിൽ ഞാൻ ഇന്നൊരു പുതിയ മനുഷ്യനാണ്, എനിക്ക് പുതിയ ഹൃദയമുണ്ട്, ആ പുതിയ ഹൃദയത്തിൽ തിന്മകളൊന്നുമില്ല, ദൈവാനുരൂപമാണ് എന്ന തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഉടനെ തന്നെ ഇതാ നമ്മൾ ആ ക്രിസ്തുവിനെ ആശ്രയിക്കാൻ തുടങ്ങും. ക്രിസ്തുവിനെ ആശ്രയിക്കുമ്പോൾ ആ ക്രിസ്തുവിന്റെ ആ ചിന്തകൾ ആ പുതിയ ഹൃദയത്തിൽ നമുക്ക് വെളിപ്പെടാം. പുതിയ ഹൃദയം ഫങ്ഷൻ ആകാൻ തുടങ്ങിയ ആ ഹൃദയത്തിലേക്ക് വെളിപ്പെടും. അത് വെളിപ്പെടുമ്പോൾ എക്സ്റ്റേണൽ ഒരു വ്യക്തിയാണ് ഇപ്പോൾ നമ്മളെ അവിടെ സഹായിക്കുന്നത്. ഈ ചതിമോഹങ്ങളെ വഷളായി പോയ ഹൃദയത്തിൽ നമ്മളെ വിടുവിച്ചെടുക്കുകയാണ് അവിടെ ചെയ്യുന്നത്. വിടുവിച്ചെടുക്കുകയാ ആ ചിന്തകള്. ഇതാ സ്ക്രീൻ വീണ്ടും ഒന്ന് ഷെയർ ചെയ്യാം, അപ്പൊ നിങ്ങൾക്ക് ആ ഭാഗം വീണ്ടും ഒന്ന് മനസ്സിലാവും. നോർമൽ കേസില് നമ്മളുടെ ഹൃദയമായിരിക്കുന്ന അവസ്ഥയാണ് ഈ കാണുന്നത്. ഇനി ഇതാ പ്രശ്നങ്ങൾ ഓരോന്നായിട്ട് ആയിരിക്കാൻ തുടങ്ങി. ഇതാ ഒരു ചിന്ത വന്നു, ചിലപ്പോ വീട്ടിലെ ഏതെങ്കിലും ഒരു ഫൈനാൻസ് വിഷയമായിരിക്കാം, അപ്പൊ വേറൊരു വിഷയം വന്നു. ഇത് ആദ്യം ചിലപ്പോൾ വീട്ടിലെ വിഷയമായിരിക്കാം, ചിലപ്പോ ജീവിത പങ്കാളിയായിട്ടുള്ള വിഷയമായിരിക്കാം, ഇനി അടുത്ത വിഷയം വന്നു, അത് ചിലപ്പോ ഓഫീസിലെ വിഷയമായിരിക്കാം. ഇതാ അപ്പോ വിഷയങ്ങളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ പരിഹാരം മുഴുവൻ അന്വേഷിക്കുന്നത് ഈ പഴയതിൽ നിന്ന് പരിഹാരം മുഴുവൻ അന്വേഷിക്കുന്നത്, പഴയ ഹൃദയത്തിൽ നിന്ന് പരിഹാരം മുഴുവൻ അന്വേഷിക്കുന്നത്. അവന്റെ ഉള്ളിൽ ധാരാളം അവന്റെ ഉള്ളിൽ കുറച്ച് നല്ല കാര്യങ്ങളുണ്ട്, കുറെ ചീത്ത കാര്യങ്ങളുണ്ട്. അപ്പോ ഇവിടെ ഈ വ്യക്തി നമ്മളെ ചതിക്കുന്നവനുമാണ്, അനുസരണം കെട്ടവനുമാണ്. അപ്പോ ഈ വ്യക്തി ഈയാണ് ഇത് മുഴുവൻ ഫേസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഇതിലാണ് സോൾ ഇരിക്കുന്നത്, മനുഷ്യന്റെ സോൾ ഇരിക്കുന്നത് ഈ ഹൃദയത്തിലാണ്, അല്ലെങ്കിൽ സോളിലാണ് ഈ ഹൃദയം ഇരിക്കുന്നത്. ഇനിയും മുമ്പോട്ടേക്ക് പോകുമ്പോൾ പല പല വിഷയങ്ങളുടെ എണ്ണം അങ്ങ് കൂടും. ദുർദിവസം വരുമ്പോ ഒന്നിന് രണ്ടും മൂന്നും വിഷയമല്ല, ധാരാളം വിഷയങ്ങൾ അവർക്ക് പരിഹരിക്കാൻ കഴിയാത്ത രീതിയിൽ വിഷയങ്ങൾ വരും. അതുകൊണ്ട് ഇപ്പൊ ചുറ്റും വിഷയമായി, മൊത്തം വിഷയമായി. ഈ മൊത്തം വിഷയം ഈ വ്യക്തിയെ ആഞ്ഞടിക്കുമ്പോ അതാ ആ വ്യക്തി ഈയേ തലത്തിലാവും. ഇനി എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന്, എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്ന് അറിയാതെ വിഷയത്തിലും വിഷമത്തിലും ഇരിക്കുക. അപ്പൊ ഇങ്ങനെ കുറച്ച് നേരം ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാല് ആ നമുക്ക് കുറച്ചൊക്കെ ഓക്കെ, പക്ഷെ കുറച്ചധികം നേരം ആയി കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം പിന്നെ ഡൗൺ ആണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾക്കൊരു ഭാരം, അതായത് ഒരു ഭാരം കുറച്ചു നേരമൊക്കെ ചുമന്നിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും, പക്ഷേ അത് നിത്യമായി ചുമന്നോണ്ടിരിക്കാൻ പറ്റൂ ഇല്ല, നമുക്ക് ഡൗൺ ആവും. ഈ ഭൂമിയിൽ ദൈവം ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ ജീവികൾക്കും സ്ട്രെസ് എടുക്കാൻ പറ്റും. എത്ര നേരം? കുറച്ചു നേരം. കൂടുതൽ നേരം സ്ട്രെസ് എടുക്കാം. കൂടുതൽ നേരം സ്ട്രെസ് എടുക്കുമ്പോൾ അവർ തളർന്നു പോകും, തകർന്നു പോകും, ഇല്ലാതെയായി. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് ആ ചെറുതായിട്ട് ഒരു ലെവലിൽ നമുക്ക് എടുക്കാൻ പറ്റും, കാരണം ദൈവം നമ്മൾ അതിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഭാരം ചുമക്കാനല്ല, നമ്മൾ അതിനെ ഡയറക്റ്റ് ചെയ്യാം. ഭാരം ചുമക്കുന്നത് മുഴുവൻ ആ ചിന്തകൾ മുഴുവൻ ദൈവത്തിന്റെ ഭാഗത്തേക്ക് നമ്മൾ വിടണം. അപ്പോ ആ ഭാരമില്ലാതെ ദൈവം അത് മാറ്റി നമുക്ക് നല്ല ചിന്തകളാക്കി അതിന്റെ ക്രിയേറ്റീവ് തോട്ട്സ് ആയിട്ട് ദൈവം നമുക്ക് തരും. അപ്പോ ഇതാ ചുറ്റും നമ്മുടെ ചുറ്റും ഈ വിഷയങ്ങൾ നിൽക്കുക, ഇവിടെ നമ്മൾക്ക് നമ്മൾ ഭാരപ്പെടും. അപ്പൊ എന്ത് ചെയ്യണം? ഈ സമയത്ത് നമുക്ക് സ്വയം രക്ഷപ്പെടാൻ പറ്റില്ല, കാരണം നമ്മൾ നമ്മളെ മാത്രമേ അവിടെ കാണുന്നുള്ളൂ, സ്വയം രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പോ ഈ സ്വയം രക്ഷപ്പെടാൻ പറ്റാതിരിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, ഇങ്ങനെ ചില അവസരങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വരും, ഈ ഒരു ഒരു മുൻകൂട്ടി ഇത് വരും എന്നുള്ള ഒരു തിരിച്ചറിവ് തന്നെ ഈ വിഷയത്തിൽ നിന്നുള്ള ആദ്യത്തെ പോംവഴി. ദുർദിവസം ഉണ്ട് എന്നുള്ളതിന്റെ ആദ്യത്തെ പോംവഴി. ഇനി രണ്ട്, ഈ ദുർദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോ മനസ്സിലാക്കിക്കൊള്ളുക ഇതൊരു ടെസ്റ്റിന്റെ ഭാഗമാണ്, പരീക്ഷയുടെ ഭാഗമാണ്. ഈ പരീക്ഷ നമ്മൾ ജയിച്ചാൽ നമ്മുടെ തേജസ് വർദ്ധിക്കും, മാത്രമല്ല മറ്റുള്ളവരെ സഹായിക്കാൻ കൂടെ ദൈവം നമ്മളെ ഉപയോഗിക്കും. ഇതുകൊണ്ടാണ് പലസ് പറയുന്നത്, ഞങ്ങളുടെ കഷ്ടങ്ങളിലെല്ലാം ദൈവം ഞങ്ങളെ സഹായിച്ചു, അതുകൊണ്ട് നിങ്ങളുടെ കഷ്ടങ്ങളിൽ സഹായിക്കാൻ ദൈവം ഞങ്ങളെ എംപവർ ചെയ്യുകയാണ്. അപ്പൊ ഈ വക തിരിച്ചറിവുകൾ വേണം. മാത്രമല്ല പരീക്ഷ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഉടനെ ഉത്തരം കിട്ടുകയില്ല, ഉടനെ ഉത്തരം കിട്ടുകയില്ല, പല സമയത്തും ഉടനെ ഉത്തരം കിട്ടുകയില്ല. യേശുവിന്റെ ജീവിതത്തിലും നമ്മൾ കണ്ടു, ഇതാ യേശു കാര്യങ്ങൾ പ്രാർത്ഥിച്ചു, പിതാവിനോട് ആ പ്രശ്നത്തിലൂടെ വിഷയങ്ങളിലൂടെ കടന്നുപോയപ്പോ യേശു പ്രാർത്ഥിച്ചു, പക്ഷേ ഉടനെ ഉത്തരം കിട്ടിയില്ല. പക്ഷെ ലെറ്റർ കിട്ടി, അത് ഗ്ലോറിയസ് ആയിട്ടുള്ള ഒരു ഉത്തരമായിരുന്നു. ആ ഉത്തരം, ആ ഉടനെ ആ ഉത്തരം നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ ഉത്തരം കൊടുത്തെങ്കിൽ ഇന്ന് നമ്മൾ രക്ഷിക്കപ്പെടത്തില്ലായിരുന്നു. യേശുവിനെ പ്രാർത്ഥിച്ചു, യേശുവിനെ ആ മരണത്തിൽ നിന്ന് ഒഴിവാക്കി വിട്ടു, പൗലോസ് പത്രോസ് പറഞ്ഞതുപോലെ നമ്മൾ നാരി രക്ഷയുടെ അനുഭവത്തിലേക്ക്, പുതിയ അനുഭവത്തിലേക്ക് വരത്തില്ലായിരുന്നു. എന്നാൽ ദൈവം ആ പ്രാർത്ഥന കേൾക്കാതിരുന്നപ്പോ ആ വിഷയത്തിലൂടെ കടന്നുപോയി, സഹനത്തിലൂടെ കടന്നുപോയി, ദൈവത്തെ അനുസരിച്ചു, അങ്ങനെ ക്രൂശിലെ മരണത്തോട് അനുസരണമുള്ളവനായി തീർന്നത് കൊണ്ട് എന്ത് സംഭവിച്ചു? ഇതാ നമ്മുടെ എല്ലാ രക്ഷ കടന്നു വരുവാനായിട്ട്, പുതിയ സൃഷ്ടിയിലേക്ക് നമുക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി. അപ്പോ ഈ ഒരു ഭാഗം നമ്മൾ വ്യക്തതയോടെ മനസ്സിലാക്കുക. അങ്ങനെ ഇതിലൂടെ പോകുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം ഒരു പീരീഡ് ഇതുണ്ടാകും. ഈ പീരീഡ് കഴിഞ്ഞ് ഈ പീരീഡ് നമ്മൾ എന്ത് ചെയ്യണം? ഈ ക്രിസ്തു ദൈവത്തിൽ ആശ്രയിച്ചതുപോലെ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം. അപ്പൊ ക്രിസ്തുവിനെ സ്വയം രക്ഷപ്പെടാനല്ല കഴിഞ്ഞില്ല, പകരം ക്രിസ്തു എന്ത് ചെയ്തു? ദൈവത്തിൽ ആശ്രയിച്ചു. ഇതേപോലെ തന്നെ ശ്രദ്ധിച്ചാട്ടെ, ഇതാ ഇവിടെ നമ്മൾ ഈ വിഷയത്തിലൂടെ കടക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയണം. ഇത് നമ്മുടെ നാച്ചുറൽ ലൈഫാണ്, നമ്മൾ തിരിച്ചറിയണം എന്താണ് എന്റെ എന്നിന് ഒരു സ്പിരിച്വൽ ലൈഫ് ഉണ്ട്. ഇതെന്റെ നാച്ചുറൽ ലൈഫാണ്, ഇതെന്റെ നാച്ചുറൽ ലൈഫ് മാത്രമാണ്, ഈ ഭൂമിയിലെ ജീവിതമാണ്. പക്ഷേ അത് ഞാനൊരു അമ്മയുടെ വയറ്റിൽ നിന്ന് ജനിച്ചപ്പോൾ എനിക്ക് ദൈവം തന്നതാണ്. പക്ഷെ ഞാൻ വീണ്ടും ജനിച്ചപ്പോൾ എനിക്കൊരു ആത്മീയ ജീവിതമുണ്ട്, ഒരു സ്പിരിച്വൽ ലൈഫ് ഉണ്ട്. ആ സ്പിരിച്വൽ ലൈഫിൽ ഞാന് പുതിയ സൃഷ്ടിയാണ്, പുതിയ സൃഷ്ടിയാണ്, ആ സൃഷ്ടി ക്രിസ്തുവിലാണ് എന്ന ഒരു തിരിച്ചറിവ് നമുക്ക് വരുമ്പോ ആ ചാണക്കുഴിയിൽ വീണ് കിടക്കുന്ന വ്യക്തിയുടെ അടുക്കലേക്ക് വേറൊരു വ്യക്തി വരുന്ന വന്ന് രക്ഷിക്കുന്നത് തുല്യമായി നമുക്ക് അനുഭവപ്പെടും. അവിടെ നിന്നാണ് ഉടനെ നമുക്ക് സന്ദേശങ്ങൾ വരുന്നത്. ആ സന്ദേശം ആണ് നമുക്ക് വിശ്വാസം എന്ന പരിചയം ഉണ്ടാക്കുന്നത്. ആ വിശ്വാസം എന്ന പരിചയം വരുമ്പോൾ ഇതാ ഈ ചുറ്റുപാടും നമ്മളെ അലട്ടിക്കൊണ്ടിരുന്ന വിഷയത്തിന്റെ മേൽ അവിടെ പരിഹാരം ഉണ്ടാകും. അവിടെ നിന്ന് ദൈവം നമ്മളെ കരകയറ്റും. നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ നാം കരകയറ്റപ്പെടുമ്പോൾ ഇതാ നമ്മുടെ ജീവിതത്തിൽ അനുദിനം കടന്നു വരുന്ന, എസ്പെഷ്യലി ഇപ്പോഴത്തെ സമയത്ത് കടന്നു വരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് സാമ്പത്തികമില്ലാത്ത വിഷയം. മുതലാളിമാരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഇത്രയും വലിയ ഇൻഫ്രാസ്ട്രക്ചർ അവർക്കുണ്ട്, ആ ഇൻഫ്രാസ്ട്രക്ചറിന് അതിനെ ഫീഡ് ചെയ്യുവാനുള്ള ഫണ്ട് വരുന്നില്ല. ഗവൺമെന്റ് ഒരു ഭാഗത്ത് താ 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 എന്ന് ഒരു എംപ്ലോയറോട് പറഞ്ഞുകൊണ്ടേയിരിക്കും, തൊഴിലാളികൾ മറുഭാഗത്ത് താ 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 ഒരു എംപ്ലോയറോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിന്റെ ഇടയിൽ നടുവിനാണ് എംപ്ലോയർ. എംപ്ലോയർ എങ്ങോട്ടേക്ക് നോക്കും? ഗവൺമെന്റ് നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെന്റ് പറയും താ 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 താ. താഴെ തൊഴിലാളികൾ നോക്കും, തൊഴിലാളികൾ ഞാൻ പറയും താ 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 താ. എംപ്ലോയർ എങ്ങോട്ടേക്ക് നോക്കും? എംപ്ലോയറിന്റെ ചിന്തകൾ എങ്ങോട്ടേക്ക് നോക്കാനില്ല, വരുന്ന വരായിക വരുന്നില്ല. കാരണം തുറക്കേണ്ട സ്ഥാപനങ്ങൾ തുറക്കുന്നില്ല, ഓടേണ്ട വണ്ടികൾ ഓടുന്നില്ല. ഈ ലോകത്തിന്റെ എക്കോണമി പിടിക്കപ്പെട്ടു, എക്കോണമി പിടിക്കപ്പെട്ടു. എക്കോണമിയെ ദൈവം സ്റ്റോപ്പ് ചെയ്യുകയാണ്, ബൈ ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോ ഈ ഒരു ക്രമീകരണം കടന്നു വരുമ്പോ എങ്ങോട്ടേക്ക് തിരിയണമെന്ന് ഇവർക്ക് അറിയത്തില്ല. അപ്പോ ഈ ഒരു ക്രമീകരണം കടന്നു വരുമ്പോ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, ഇതാ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ലോകത്തിലെ ഗവൺമെന്റ് താത്ത എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോ ആ ഒരു ഭാഗത്തല്ലായിരിക്കാം, നിങ്ങൾ ചിലപ്പോൾ ഒരു എംപ്ലോയറുടെ സ്ഥാനത്തായിരിക്കാം, അല്ല എങ്കിൽ നിങ്ങൾ ഒരു എംപ്ലോയിയുടെ സ്ഥാനത്തായിരിക്കാം. നിങ്ങൾ നേരെ നോക്കണം എങ്ങോട്ട്? എംപ്ലോയർക്ക് നോക്കണേ. എംപ്ലോയർ എന്ന് പറയാ താ താ താന്ന്. അപ്പൊ എംപ്ലോയർ ഉടനെ ചിന്തിക്കുന്നത് പെയ്യാത്ത മഴയ്ക്ക് ഇവർക്ക് ഞാൻ വെള്ളം കൊടുക്കും. പെയ്യാത്ത മഴയാണ്, മഴ പെയ്യുന്നില്ല, ബിസിനസ് നടക്കുന്നില്ല, പക്ഷെ ഇവർക്ക് ഞാൻ സാലറി കൊടുക്കണം. ഇത് എവിടെ നിന്ന് എടുത്ത് കൊടുക്കും? അപ്പോ ഇവര് അകത്ത് ടെൻഷനായി. ഗവൺമെന്റ് പറയുന്നു അവർക്ക് സാലറി കൊടുക്കുക, ഞങ്ങൾക്ക് തരാനുള്ളതാ. അപ്പോ മൊത്തം ടെൻഷനായി. ഇതുകൊണ്ടാണ് ഇന്ന് പലയിടത്തും കേൾക്കുന്നത് പല എംപ്ലോയേ, അതായത് പല എംപ്ലോ അതായത് മുതലാളികൾ ഇന്ന് തൂങ്ങി മരിക്കുന്നതായിട്ടും ചാടി മരിക്കുന്നതായിട്ടും. വലിയ ധനവാന്മാരാണ്, അവർക്ക് നിൽക്കുവാൻ കഴിയുന്നില്ല, അവർക്ക് എങ്ങനെ ഈ കാര്യം ഹാൻഡിൽ ചെയ്യണമെന്ന് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഈ വക അപകടത്തിലേക്ക് അവർ കടന്നു വരാനായിട്ട് ഇടയാകുന്നത്. അപ്പോ പല എംപ്ലോയേഴ്സ് ഇതാ ചാടി മരിക്കുന്നു, തൊഴിലാളികൾ മരിക്കുന്നു, മുതലാളികൾ മരിക്കുന്നു. ഈ ഒരു തലം നമ്മുടെ ചുറ്റുപാട് ഇന്ന് കേൾക്കുന്നതിന്റെ ഈ സമയത്ത് പ്രിയ സഹോദരങ്ങളെ, ഇതാ ഇതൊരു ദുഷ്ടന്റെ ആക്രമണമാണ്. ഒരു ഭാഗത്ത് ഇതാ ഇത് ദുഷ്ടന്റെ ആക്രമണമാണ്, മറുഭാഗത്ത് നമുക്ക് ഇവിടെ ഇത് പ്രോപ്പറായിട്ട് ഉപയോഗിച്ച തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് വരുവാനുള്ള ഒരു ക്രമീകരണവുമാണ്. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം ഈ ഒരു വിഷയം കൊണ്ട് ഇതിലൊന്നും നാം തളർന്നു പോകത്തില്ല. ഇവിടെയൊക്കെ നാം ജയിക്കണമെങ്കിൽ ഒരു മനോഭാവം നമുക്ക് ആവശ്യമാണ്. ഉണ്ണാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കുക. നമ്മൾ നമ്മളെ തന്നെ ഒന്ന് വേലി കെട്ടിക്കോളണം. കാരണം മറ്റൊരു ജീവിതമാണ് യഥാർത്ഥത്തിൽ എന്റെ ജീവിതം. ഈ ലോകത്തിലെ ചെറു ജീവിതം, ഈ ജീവിതത്തെ ഞാൻ വലുതാക്കാൻ ശ്രമിക്കുമ്പോൾ ആണ് ഈ വിഷയം വരുന്നത്. ഇവിടെയെല്ലാം ഉണ്ണാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിച്ച് നാം നമ്മളെ ഒന്ന് വേലി കെട്ടുന്നുവെങ്കിൽ, നമ്മുടെ ചിന്തകളൊന്ന് വേലി കെട്ടുന്നുവെങ്കിൽ, അപ്പോൾ തന്നെ അധ്വാനിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. നമ്മുടെ വൈറ്റ് കോളർ ചിന്ത ആ മാത്രം നിൽക്കുന്ന പരിപാടി വിട്ടിട്ട് അധ്വാനിക്കാനൊരു മനസ്സും കൂടെ നമുക്ക് ഉണ്ടെങ്കിൽ ഈ ഭാഗത്തൊക്കെ നമുക്ക് ജയം എടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കും. അത് ആദ്യം നമ്മുടെ മനസ്സിനെ സ്വതന്ത്രമാക്കുക, മനസ്സിനെ സ്വതന്ത്രമാക്കുക. കർത്താവിന് വേണ്ടി അത് നമ്മുടെ ആ ബെഡ്റൂം ഭർത്താവിന് വേണ്ടി ഒരുക്കുന്നത് പോലെ കർത്താവിന് വേണ്ടി നമ്മുടെ ഹൃദയത്തെ ഒരുക്കുക. അനാവശ്യ ചിന്തകൾ അവിടെ കൊണ്ടുവന്നിട്ട് അത് ചിന്തിച്ച് നമ്മൾ ഇതാ ആ കർത്താവിന് അവിടെ പ്രവേശിക്കാൻ കഴിയാത്ത രീതിയിലാക്കരുത്. പകരം ഇതാ ഞാൻ ആ പഴയ മനുഷ്യൻ ഇപ്പോഴും എന്നിലുള്ളിലുണ്ട്, ആ പഴയ ബോഡി തന്നെയാണ് ഞാൻ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതാ ആ പഴയ ഹൃദയത്തിൽ നിന്ന് എന്നെ വിടുവിച്ച് വീണ്ടെടുത്ത് എന്റെ ദേഹി എന്റെ സോളിനെ കർത്താവ് ആ പുതിയ സൃഷ്ടിയിലേക്ക് ചേർക്കും എന്ന ഒരു അറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എപ്പോഴും എന്റെ കൂടെ എന്റെ കർത്താവ് ഉണ്ട്, ഞാൻ പുതിയ സൃഷ്ടിയാണ്, ഞാൻ ഏത് കുഴിയിൽ വീണാലും എന്നെ കരകയറ്റുന്നവർ എന്റെ കൂടെ ഉണ്ടെന്നുള്ള അറിവ് നമ്മളെ വിശ്വാസത്യാഗത്തിലേക്ക് നടത്തത്തില്ല, നമ്മളെ ആത്മഹത്യയിലേക്ക് നടത്തത്തില്ല. കാരണം എന്റെ കൂടെ എന്റെ കർത്താവ് ഉണ്ട്. പുതിയ സൃഷ്ടിയാണ് ഞാൻ, ഇതാ ഒരു പുതിയ മനുഷ്യനാണ് ഞാൻ. ആ പുതിയ മനുഷ്യന് മരണമില്ല, അവൻ സമത്തേരിക്ക് അപ്പുറവുമാണ്, അവൻ ആത്മീക മനുഷ്യനാണ്. അവന് ആ മണ്ഡലത്തിൽ എനിക്കൊരു ജോലിയുണ്ട്. ഈ താഴ്ന്ന മണ്ഡലത്തിൽ മാത്രമല്ല, ഇവിടുത്തെ ജോലിയും ഇവിടുത്തെ ഭക്ഷണവും എല്ലാ സെമത്തേരി കൊണ്ട് ഒതുങ്ങിപ്പോകും, സെമത്തേരി കൊണ്ട് ഒടുങ്ങിപ്പോകും. എന്നാൽ ഞാൻ ആ ആത്മമണ്ഡലത്തിൽ നിൽക്കുന്ന ആ മനുഷ്യൻ സെമത്തേരി കൊണ്ട് ഒതുങ്ങത്തില്ല, ഒടുങ്ങത്തില്ല. നിത്യമായ ദൈവത്തോട് കൂടെ ജീവിക്കേണ്ട ആ ദൈവപുത്രനാണ് ആ മനുഷ്യൻ എന്നുള്ള ബോധം നമുക്ക് ഉണ്ടാകണം. അപ്പോ ഈ തിരിച്ചറിവ് രണ്ടിനെയും രണ്ടായിട്ട് കാണാം. പഴയ മനുഷ്യൻ വേറെ, പുതിയ മനുഷ്യൻ വേറെ. പഴയ മനുഷ്യനിലാണ് ഈ പ്രശ്നവും ഒക്കെ കടന്നു വരുന്നത്. പരിഹാരം മുഴുവൻ പുതിയ മനുഷ്യനിലുണ്ട്. പഴയ മനുഷ്യനിലാണ് പിശാച് എനിക്ക് ലോക്കിടുന്നത്, എന്റെ ചിന്തകളിലൂടെ. പരീക്ഷ വന്നത്, പരീക്ഷ ദൈവം അനുവദിച്ചത് എന്നെ ഉയർത്താൻ വേണ്ടി. പക്ഷെ പരീക്ഷയിൽ എന്റെ സ്വന്തം മോഹങ്ങൾ, പഴയ മനുഷ്യനിൽ നിന്ന് എടുക്കുന്ന കാര്യങ്ങൾ ഞാൻ എടുക്കുമ്പോൾ അതിലൂടെ ഞാൻ കുടിക്കില്ല. ദൈവം ആരെയും അങ്ങനെ പരീക്ഷിക്കുന്നില്ല. പകരം ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടിക്കിലാകണം. സ്വന്തം മോഹങ്ങൾ അവിടെ കടന്നു വരികയാണ്, അവിടെ സ്വന്തം മോഹം കൊണ്ടുവരരുത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ബൈബിൾ പറയുന്നു ഉണ്ണാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കും. ആ മോഹം മാത്രം കൊണ്ടുവന്നാൽ മതി. അവിടെ സ്വന്തം മോഹം എടുക്കത്തില്ലെങ്കിൽ പിന്നെ ആരുടെ മോഹം എടുക്കത്തില്ല? ഭർത്താവിന്റെ മോഹം എടുക്കത്തില്ല. സ്വന്തം മോഹം എടുക്കത്തില്ലെങ്കിൽ പിന്നെ ആരുടെ മോഹം എടുക്കത്തില്ല? ഭാര്യയുടെ മോഹം എടുക്കത്തില്ല. സ്വന്തം മോഹം എടുക്കത്തില്ലെങ്കിൽ പിന്നെ ആരുടെ മോഹം എടുക്കത്തില്ല? മക്കളുടെ മോഹം എടുക്കത്തില്ല. കാരണം എന്റെ സ്വന്തം മോഹം എടുക്കുന്നില്ല, പിന്നെയാണോ മറ്റുള്ളവരുടെ മോഹം ഞാൻ എടുക്കാം? എടുക്കത്തില്ല. ഇതങ്ങനെയല്ല. അവിടെ നിൽക്കുമ്പോ ഭാര്യ പറയും എനിക്ക് അങ്ങനെ വേണം, ഭർത്താവ് പറയും എനിക്ക് ഇങ്ങനെ വേണം, മക്കൾ പറയും ഇങ്ങനെ വേണം. എല്ലാ മോഹങ്ങളും എടുക്കാൻ പോവാണ് ഈ വ്യക്തി, എല്ലാ മോഹങ്ങളും എടുക്കാൻ പോവുകയാണ്. അവൻ തളർന്നു പോകും. സ്വന്തം മോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ് ഈ പ്രശ്നം മുഴുവൻ നടക്കുന്നത്. അതുകൊണ്ട് ഒരുത്തന്റെയും മോഹം എടുക്കണ്ട കുഞ്ഞെ, നിന്റെ സ്വന്തം മോഹം നീ എടുക്കണ്ട. പകരം കർത്താവിന്റെ മോഹം മാത്രം എടുക്കുക, കർത്താവിന്റെ മോഹം മാത്രം എടുക്കുക. ആ ഈ ഒരു പീരീഡ് ഇത് പരീക്ഷാ കാലമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ ജയം പ്രാപിപ്പാൻ മറ്റു എല്ലാ മോഹങ്ങളും വിട്ടിട്ട് ഈ ഒരു മണ്ഡലത്തിൽ എനിക്ക് എന്തുമാത്രം മതി, എനിക്ക് എന്റെ ബേസിക് കാര്യം മാത്രം മതി, ഉമ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കുക. അപ്പോൾ തന്നെ ഇവിടെ ചുറ്റുപാടും ദരിദ്രരായ, യഥാർത്ഥത്തിൽ ദരിദ്രരായ, പക്ഷേ അവർക്ക് അധ്വാനിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ, അവരെയും സഹായിക്കുവാൻ ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ, അവരെയും നിങ്ങൾ സഹായിക്കുക. നിങ്ങൾക്ക് അതിനുള്ള വക ദൈവം തന്നിട്ട് ഉണ്ടെങ്കിൽ അങ്ങനെ പരസ്പരം താങ്ങി ഈ സമയം മുന്നോട്ടേക്ക് പോവുക. ദൈവം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുക. ഈ സമയം നമ്മുടെ പ്രവാസകാലമാണ്, പരീക്ഷാകാലമാണ്. ഇനിയും ആഴത്തിലുള്ള കാര്യങ്ങൾ ഇതുമായി പറയാനുണ്ട്. പക്ഷേ നിങ്ങളുടെ നമ്മുടെ മനുഷ്യരുടെ ആ കൊച്ചു ഹൃദയത്തിൽ ഇതെല്ലാം കൂടി എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ അത് അടുത്ത മണ്ഡലത്തിലേക്ക്, അടുത്ത സന്ദേശത്തിലേക്ക് അത് മാറ്റിവെക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ കേട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പഴയ മനുഷ്യനെയും പുതിയ മനുഷ്യനെയും സെപ്പറേറ്റ് ആയിട്ട് നടത്താൻ, ആ പഴയ മനുഷ്യന്റെ ചിന്തകളിലാണ് നമ്മൾ ഇപ്പോഴും നല്ലൊരു പങ്കും ജീവിക്കുന്നത്, നല്ലൊരു പങ്കും ജീവിക്കുന്നത്. ഇതാ ആ സമയത്ത് ചിന്തകൾ കടന്നു വരുമ്പോൾ ഇതാ പലപ്പോഴും നമ്മൾ തളർന്നുപോകും. മനസ്സിലാക്കിക്കൊള്ളുക, ഇനിയും അവിടെയല്ല ജീവിക്കേണ്ടത്, പുതിയ മനുഷ്യൻ ജീവിക്കാൻ ഇങ്ങനെയുള്ള അവസരങ്ങൾ ദൈവം നമുക്ക് നമ്മളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. അപ്പോൾ നമ്മൾ സാവധാനം ഈ പഴയ മനുഷ്യൻ ജീവിക്കുന്നത് നിർത്തിയിട്ട് പുതിയ മനുഷ്യൻ ജീവിക്കുന്നത് തുടരും. അതാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്, ഇനി ഞാനല്ല ക്രിസ്തുവിൽ ജീവിക്കുന്നത്. നമുക്ക് ഒരു വാക്കുകൊണ്ട് ഇതൊക്കെ പറയാം സഹോദരങ്ങളെ, പക്ഷെ ഒരായുസ് വേണം നടപ്പിലാക്കിയിട്ട്. ഒരു വാക്കുകൊണ്ട് ഇതൊക്കെ പറയാം, ഒരായുസ് വേണം നടപ്പിലാക്കിയിട്ട്. നമ്മൾ സാധാരണ നമ്മളെപ്പോഴും സ്കിപ്പ് ചെയ്ത് പഴയതിലേക്ക് പോയിക്കൊണ്ടിരിക്കും, പഴയതിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നം വരുമ്പോൾ ദൈവം നമ്മളെ വലിച്ച് പുതിയതിലേക്ക് കൊണ്ടു, വലിച്ച് പുതിയതിലേക്ക് കൊണ്ടു. അങ്ങനെ ഡേ ബൈ ഡേ നമ്മൾ കുറേശ്ശെ 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 അങ്ങോട്ടേക്ക് വരും. ഇതിന്റെ പേരാണ് സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണം. ഇത് നമ്മുടെ ജീവിതത്തിൽ അനുദിനം നടക്കാനിടയാകണം. പക്ഷെ ഈ യാത്രയിൽ അപ്പോൾ എപ്പോഴും മനസ്സിലാക്കിക്കൊള്ളണം, പിൻപിലുള്ളതിനെ മറക്കാൻ എപ്പോഴും നമ്മൾ തയ്യാറായിക്കൊള്ളണം. പിൻപിലുള്ളതല്ല, പിൻപിലുള്ളതിനല്ല പ്രയോറിറ്റി. പഴയ മനുഷ്യനല്ല പ്രയോറിറ്റി, പുതിയ മനുഷ്യനാണ് പ്രയോറിറ്റി. നമ്മുടെ ദർശനം പുതിയ മനുഷ്യനിലേക്കായിരിക്കണം. പക്ഷെ ലോകം പഴയ മനുഷ്യൻ നമ്മളെ തിരിച്ചു പിടിക്കും. തിരിച്ചു പിടിക്കാൻ നേരത്ത് ഇതാ നമ്മൾ എന്ത് ചെയ്യണം, അതങ്ങ് വെട്ടിക്കളഞ്ഞിട്ട് ഇതാ പുതിയ ദൈവിക ചിന്തയിൽ വീണ്ടും മുന്നോട്ടേക്കാണ്. കാരണം പഴയ മനുഷ്യൻ എന്ത് തരാനുള്ളൂ, അവൻ ചതിക്കുന്ന ഹൃദയമാണുള്ളത്, ചതി പോകാൻ ഭക്ഷണമായി പോയ പഴയ മനുഷ്യനാണ്. അവൻ എന്നെ കൊല്ലത്തേ ഉള്ളൂ, അവന്റെ ഇഷ്ടത്തിന് ഞാൻ പോവുകയില്ല. അവൻ ലോകത്തിന്റെ മണ്ഡലത്തിലാണ് ജീവിക്കണേ, എന്നാൽ പുതിയ മനുഷ്യൻ സ്വർഗരാജ്യത്തിന്റെ ദൈവരാജ്യത്തിന്റെ മണ്ഡലത്തിലാണ് ജീവിക്കണേ. അതുകൊണ്ട് ഞാൻ ആ പുതിയ മനുഷ്യനിൽ ഞാൻ വളരണം എന്ന ചിന്ത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ഇതാ അതുകൊണ്ടാണ് ജീവിത അനുഭവത്തിലൂടെ കർത്താവ് ആ പാട്ട് തന്നത്. ഒഴുക്കിനെ തീരെ ഞാൻ കുത്തേയും തുഴഞ്ഞും ആത്മാവിന്നതിയിൽ ഞാൻ വന്നിടുന്നേ. ഒഴുക്കിനെതിരെ ഞാൻ കുത്തേയും തുഴഞ്ഞും ആത്മാവിന്നതിയിൽ ഞാൻ വന്നിടുന്നേ. അമരക്കാരനങ്ങേ ആത്മാവാണേ, ഞാനോ തുഴയുന്നു വീണും താണും. അമരക്കാരനങ്ങേ ആത്മാവാണേ, ഞാനോ തുഴയുന്നു വീഴും താണും. ഇവിടെ നമ്മൾ അമരക്കാരനായിരുന്നുകൊണ്ട് കാര്യമില്ല, നമ്മൾ അമരക്കാരനായിരിക്കുമ്പോൾ വീണുപോകും. ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ അമരക്കാരനായിരിക്കട്ടെ. ആ പുതിയ സൃഷ്ടിയിൽ നമുക്കിനെ ജീവിക്കാം. അവിടെയാണ് നമുക്ക് ഇവിടെ എല്ലാം ജയം തരുന്നത്. നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല ദൈവം ജയം തരുന്നത്. ദൈവം നമുക്ക് ജയം തരും, തീർച്ചയായും ജയം തരും. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തിന് ജയിച്ചതൊക്കെയും ലോകത്തെ ജയിക്കും. നാം ജയിക്കാനായി വീണ്ടും ജനിച്ചവരാ. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ തളർന്നു പോകരുത്. ഏത് അവസരത്തിലും ഏത് അവസ്ഥയിലും മുന്നോട്ട് മുന്നോട്ട്. യേശു ക്രിസ്തു നമുക്ക് നാഥനായി ലീഡറായി ഉണ്ട്. നമ്മൾ തളർന്നു പോവുകയില്ല, മുന്നോട്ട് മുന്നോട്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണിലടയ്ക്ക. സ്വർഗീയ പിതാവേ, അങ്ങ് തന്ന നല്ല ചിന്തകൾക്കായി നന്ദിയോട് ഞങ്ങൾ അങ്ങ് സ്തോത്രം. ഞങ്ങളുടെ ഉള്ളിലെ ചതിമോഹങ്ങൾ വഷളായിപ്പോയ ഓ അനുസരണം കെട്ട ചതിയനുമായ ആ പഴയ മനുഷ്യൻ, ആ പഴയ ഹൃദയം അതിന്റെ ആക്രമണത്തിന് ഇരയായി ഞങ്ങൾ അവസാനിക്കാതെ ഈ നാളുകളിൽ വിശ്വാസത്യാഗത്തിന്റെ ഈ കാലത്ത് വിശ്വാസത്യാഗത്തിൽ വീണുപോകാം, ആത്മഹത്യയിൽ വീണുപോകാം. കഥാവേ, വിശ്വാസം എന്ന പരിച കൊണ്ട് ദുഷ്ടന സകല തീയമ്പുകളെയും തടുക്കുവാൻ തക്കവണ്ണം ഞാൻ ഒറ്റയ്ക്കല്ല എന്നും ലോകാവസാനത്തോളം എന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ ക്രിസ്തു പുതിയ സൃഷ്ടിയിൽ എന്റെ ഉള്ളിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിപ്പാൻ ഏതവസരത്തിലും ഒരു ഭാര്യ ഭർത്താവിനാൽ താങ്ങപ്പെടുന്നത് പോലെ, സപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പോലെ, സപ്പോർട്ട് ചെയ്യപ്പെടുക. ഞങ്ങളെ അങ്ങ് പരിശീലിപ്പിക്കുക എന്നാണ് പ്രിയ നല്ല പിതാവേ. അങ്ങനെ ഓമന പുത്രനിലൂടെ അങ്ങ് ഞങ്ങളെ നിർത്തി വർദ്ധിപ്പിക്കുക, നന്ദിയോടെ വളർത്തുക, നന്ദിയോടെ ക്രിസ്തുവാവിന്റെ തലയോളം വളർന്നു വരും. അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നതിനാണ്, ഞങ്ങളുടെ കുറവുകൾ ഞങ്ങൾ ക്ഷമിക്കണം, ഞങ്ങളുടെ അറിവില്ലായ്മകളെ ഞങ്ങൾ പൊറുക്കണമേ, അങ്ങയുടെ അറിവിലേക്ക് ഞങ്ങൾ വളർത്തണം. ഞങ്ങൾക്കൊന്നും അഹങ്കരിക്കാനില്ല കർത്താവ്, ഉള്ളതെല്ലാം അങ്ങയുടെ ദാനം, അങ്ങയുടെ ദാനം, അങ്ങയുടെ ദാനം, അങ്ങയുടെ ദാനം. ഞങ്ങൾക്ക് ആകപ്പാടെ ഉള്ളത് അപ്പാ അങ്ങ് മാത്രം, ഞങ്ങൾ അങ്ങിൽ ആശ്രയിച്ചു, അങ്ങിൽ ശരണപ്പെട്ടു. ഈ മക്കളെല്ലാം പിതാവേ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കും. ഒരുവൾ പോലും നഷ്ടപ്പെട്ടു പോകാം, അങ്ങ് കാത്തുകൊള്ളു. കർത്താവേ, ദുഷ്ടന്റെ ചിന്തകൾ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് അത് ഞങ്ങളെ ആക്രമിക്കുമ്പോൾ കർത്താവേ അങ്ങയുടെ ചിന്തകൾ അതിനെ ഒരു പരിചയമായി എടുത്തു കളയുക, അങ്ങിൽ വളരുവാൻ അങ്ങ് കുഞ്ഞുങ്ങളെ സഹായിക്കണം. അങ്ങയുടെ നാമത്തിന് ഈ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിഷാദ രോഗത്തിന്റെ ഈ കാലത്ത്, വിഷമങ്ങളിലൂടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്ന ഈ കാലത്ത്, പ്രതികൂലങ്ങളെല്ലാം അതിജീവിക്കാനുള്ള കൃപ അങ്ങയുടെ മക്കൾ കൊടുക്കണം. നല്ല പിതാവേ, ഞങ്ങളുടെ അത്ഭുതകരങ്ങളിലേക്ക് മക്കളെല്ലാം വെച്ച് പ്രാർത്ഥിക്കാം. രോഗികളെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നിമിഷം അപ്പാ അങ്ങവർക്ക് സൗഖ്യം കൊടുക്കട്ടെ. അങ്ങയുടെ അത്ഭുതകരത്താൽ ഉള്ളോടെല്ലാം, അങ്ങയുടെ അത്ഭുതകരത്താൽ അങ്ങ് സൗഖ്യം കൊടുക്കണം. യേശുവിന്റെ അടിപ്പെടാനുള്ള സൗഖ്യം ഈ മക്കൾ ഈ നിമിഷം അനുഭവിക്കട്ടെ. ദുഷ്ടോട് കൽപ്പിക്കുന്നതിന്റെ കൈയെടുക്ക് ഒരു ചിന്താ മണ്ഡലത്തിൽ നിന്ന്, ഒരു ശാരീരിക മണ്ഡലത്തിൽ നിന്ന് എന്റെ കൈയെടുക്ക്. ദൈവനാമത്തിൽ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും, ഒരു അനുഗ്രഹമായി തീരട്ടെ. ദൈവിക സമാധാനത്താൽ ഇവരുടെ ഹൃദയങ്ങൾ നിലവുകൾ കാക്കപ്പെടട്ടെ. അനുഗ്രഹിച്ച് പ്രിയമല്ല പിതാവേ, നന്ദി നന്ദി നന്ദി. ഇന്ന് അങ്ങ് ആരംഭിച്ച കഥാവേ ആയ എസ് പി ജി മെസ്സേജസ് അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചല്ലോ, അതിനെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താട്ടെ, അങ്ങ് റിപ്ലനിഷ് ചെയ്താട്ടെ. ജനത്തിന്റെ ഹൃദയങ്ങളെ അങ്ങയുടെ ചിന്തകൾ കീഴടക്കട്ടെ. അത്ഭുത കരങ്ങൾ ഏൽപ്പിക്കുന്ന സകല മഹത്വം അങ്ങേക്ക് തരുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ. താങ്ക് യു ഡാഡി, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഹല്ലേലൂയ. പ്രിയരെ, കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. തളർന്നു പോകരുത് ഏതവസരത്തിലും. ഞാൻ ഒറ്റയ്ക്കല്ല, പുതിയ സൃഷ്ടിയും കർത്താവ് എന്റെ കൂടെയുണ്ട്. ആ കർത്താവിലാണ് ഞാൻ ആയിരിക്കുന്നതെന്നുള്ള ബോധം ഭാര്യ ഭർത്താവ് കൂടി നടക്കുമ്പോൾ ഭാര്യ ചിന്തിക്കരുത് ഞാൻ ഒറ്റയ്ക്കാണ്, എന്റെ കൂടെ ഭർത്താവും കൂടെ ഉണ്ട് എന്നൊരു ചിന്ത ഉണ്ടെങ്കിൽ വിഷയങ്ങൾ കടന്നു വരുമ്പോൾ നേരെ ഭർത്താവിലേക്ക് നോക്കും. അവിടെ ആ സ്ത്രീക്ക് ഒരു ആശ്വാസമാണ്, ഒരു താങ്ങാണ്. ആ സ്ത്രീയുടെ മനസ്സ് തന്റെ ഭർത്താവിനെ സഹായിക്കാൻ എപ്പോഴും ഫ്രീ ആയിട്ട് നിൽക്കും. അല്ല എങ്കിൽ ആ പ്രശ്നങ്ങൾ മുഴുവൻ ആ സ്ത്രീ എടുത്തിട്ട് ഭർത്താവിനെ സഹായിക്കാൻ കഴിയാത്ത രീതിയിൽ അവൾ തിരക്കായി പോകും. കൂടുതൽ ഭാരമായ അവൾ കൂര് പിടിക്കും, അതിലും കൂടുതൽ ഭാരമായ അവൾ വീണുപോകും. ഇന്ന് അവൾ സഭ വീണുപോകരുത്, കൂടെ കർത്താവായ കർത്താവ് ഉണ്ടെന്നുള്ള ഉത്തമ ബോധ്യം ഉണ്ടാകണം. ആ ബോധ്യത്തോട് നടക്കുക. ദൈവം സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.